തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. ദൈവമേ, ഞാൻ എന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ, അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തപാനീയ ബലികളെ ഞാൻ അർപ്പിക്കയില്ല. അവരുടെ നാമങ്ങളെ എന്റെ നാവിന്മേലെടുക്കുകയുമില്ല. എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവ ആകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അത് എനിക്ക് നല്ലൊരവകാശം ലഭിച്ചിരിക്കുന്നു. എനിക്ക് ബുദ്ധി ഉപദേശിച്ച യഹോവയെ ഞാൻ വാഴ്ത്തും. രാത്രികാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോവയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. എന്റെ ജഡവും നിർഭയമായി വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട്. യഹോവേ, ന്യായത്തെ കേൾക്കണമേ, എന്റെ നിലവിളിയെ ശ്രദ്ധിക്കണമേ. കപടമില്ലാത്ത അതരങ്ങളിൽ നിന്നുള്ള എന്റെ പ്രാർത്ഥനയെ ചെവിക്കൊള്ളണമേ. എനിക്കുള്ള വിധി നിന്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ. നിന്റെ കണ്ണ് നേർ കാണുമാറാകട്ടെ. നീ എന്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു. നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. എന്റെ വായിലെങ്കിലും ചെയ്യുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. മനുഷ്യരുടെ പ്രവൃത്തികളെ കണ്ടിട്ട് ഞാൻ നിന്റെ അധരങ്ങളുടെ വചനത്താൽ നിഷ്ഠൂരന്റെ പാതകളെ സൂക്ഷിച്ചൊഴിഞ്ഞിരിക്കുന്നു. എന്റെ നടപ്പ് നിന്റെ ചുവടുകൾ തന്നെ ആയിരുന്നു. എന്റെ കാൽ വൈദ്യതുമില്ല. ദൈവമേ, ഞാൻ നിന്നോട് അപേക്ഷിച്ചിരിക്കുന്നു. നീ എനിക്ക് ഉത്തരമരണമല്ലോ. നിന്റെ ചെവിയെങ്കിലേക്ക് ജാഴ്ച എന്റെ അപേക്ഷ കേൾക്കണമേ. നിന്നെ ശരണമാക്കുന്നവരെ അവരോട് എതിർക്കുന്നവരുടെ കയ്യിൽ നിന്ന് നിന്റെ വലം കൈയാൽ രക്ഷിക്കുന്നവനായുള്ളോവേ, നിന്റെ അത്ഭുതകാരുണ്യം കാണിക്കണമേ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റിവളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വണ്ണം നിന്റെ ചെറുകന്റെ നെഴിൽ എന്നെ മറച്ചുകൊള്ളണമേ. അവർ തങ്ങളുടെ ഹൃദയത്തെ അടച്ചിരിക്കുന്നു, വായികൊണ്ട് വമ്പ് പറയുന്നു. അവരിപ്പോൾ ഞങ്ങളുടെ കാലടി തുടർന്ന് ഞങ്ങളെ വളഞ്ഞിരിക്കുന്നു. ഞങ്ങളെ നിലത്ത് തള്ളിയിടുവാൻ ദൃഷ്ടി വെക്കുന്നു. കടിച്ചു കീറുവാൻ കൊതിക്കുന്ന സിംഹം പോലെ, മറവിടങ്ങൾ പതിയിരിക്കുന്ന ബാലസിംഹം പോലെയും തന്നെ. യഹോവേ, എഴുന്നേറ്റ് അവനോട് എതിർത്ത് അവനെ തള്ളിയിടണമേ. യഹോവേ, എന്റെ പ്രാണനെ നിന്റെ വാൾ കൊണ്ട് ദുഷ്ടന്റെ കയ്യിൽ നിന്നും തൃക്കൈ കൊണ്ട് ലൗകിക പുരുഷന്മാരുടെ വശത്ത് നിന്നും വിടുവിക്കണമേ. അവരുടെ ഓഹരി ആയുസിലത്രേ. നിന്റെ സമ്പത്ത് കൊണ്ട് നീ അവരുടെ വയറ് നിറയ്ക്കുന്നു. അവർക്ക് പുത്ര സമ്പത്ത് ധാരാളമുണ്ട്. തങ്ങളുടെ ധനശിഷ്ടം അവർ കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നു. ഞാനോ നീതിയിൽ നിന്റെ മുഖത്തെ കാണും. ഞാൻ ഉണരുമ്പോൾ നിന്റെ രൂപം കണ്ട് തൃപ്തനാകും. എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയം എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവും ആകുന്നു. സ്തുതിനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എന്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, അഗാധ പ്രവാഹങ്ങൾ എന്നെ ഭ്രമിപ്പിച്ചു. പാതാള പാശങ്ങൾ എന്നെ വളഞ്ഞു. മരണത്തിന്റെ കണികളും എന്നെ തുടർന്ന് പിടിച്ചു. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി. ഭൂമി ഞെട്ടിവിറച്ചു, മലവരുടെ അടിസ്ഥാനങ്ങൾ ഇളകി. അവൻ കോപിച്ച് അലവ കുലുങ്ങിപ്പോയി. അവന്റെ മൂക്കിൽ നിന്ന് പുക പൊങ്ങി, അവന്റെ വായിൽ നിന്ന് തീ പുറപ്പെട്ട് ദഹിപ്പിച്ചു. തീക്കനൽ അവങ്കിൽ നിന്ന് ജ്വലിച്ചു. അവനാകാശം ചായച്ചിറങ്ങി. കൂരിരുള്ളവന്റെ കാൽ കീഴുണ്ടായിരുന്നു. അവൻ കിരൂപിനെ വാഹനമാക്കി പറന്നു. അവൻ കാറ്റിന്റെ ചെറുകിന്മേലിരുന്ന് പറപ്പിച്ചു. അവൻ അന്ധകാരത്തെ തന്റെ മറവും ജലതമസ്സിനെയും ആകാശ മേഘങ്ങളെയും എനിക്ക് ചുറ്റും കൂടാരവുമാക്കി. അവന്റെ മുമ്പിലുള്ള പ്രകാശത്താൽ ആലിപ്പഴവും തീക്കനലും അവന്റെ മേഘങ്ങളിൽ കൂടി പൊഴിഞ്ഞു. യഹോവ ആകാശത്തിൽ ഇടിമുഴക്കി, അത്യുന്നതൻ തന്റെ നാദം കേൾപ്പിച്ചു. ആലിപ്പഴവും തീക്കനലും പൊഴിഞ്ഞു. അവൻ അസ്ത്രമെയ്ത് അവരെ ചിതറിച്ചു, മിന്നലയച്ച് അവരെ തോൽപ്പിച്ചു. യഹോവേ, നിന്റെ ഭത്സനത്താലും നിന്റെ മൂക്കിലെ ശ്വാസത്തിന്റെ ഊത്തിനാലും നീർത്തോടുകൾ കാണായി വന്നു, ഭൂതലത്തിന്റെ അടിസ്ഥാനങ്ങൾ വെളിപ്പെട്ടു. അവൻ ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. ബലമുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്നും എന്നെ പകച്ചവരുടെ പക്കൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. അവർ എന്നിലും ബലമേറിയവരായിരുന്നു, എന്റെ അനർത്ഥ ദിവസത്തിൽ അവർ എന്നെ ആക്രമിച്ചു. എന്നാൽ യഹോവ എനിക്ക് തുണയായിരുന്നു, അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. എന്നിൽ പ്രസാദിച്ചിരുന്നുകൊണ്ട് എന്നെ വിടുവിച്ചു. യഹോവ എന്റെ നീതിക്ക് തക്കവണ്ണവും എനിക്ക് പ്രതിഫലം നൽകി. എന്റെ കൈകളുടെ വെടുപ്പിനൊത്തവണ്ണം എനിക്ക് പകരം തന്നു. ഞാൻ യഹോവയുടെ വഴികളെ പ്രമാണിച്ചു, എന്റെ ദൈവത്തോട് ദ്രോഹം ചെയ്തതുമില്ല. അവന്റെ വിധികളൊക്കെയും എന്റെ മുമ്പിലുണ്ട്, അവന്റെ ചട്ടങ്ങളെ ഞാൻ വിട്ടു നടന്നിട്ടുമില്ല. ഞാൻ അവന്റെ മുമ്പാകെ നിഷ്കളങ്കനായിരുന്നു, അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു. യഹോവ എന്റെ നീതി പ്രകാരവും അവന്റെ കാഴ്ചയിൽ എന്റെ കൈകൾക്കുള്ള വെടിപ്പിന് പ്രകാരവും എനിക്ക് പകരം നൽകി. ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ, നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു. എളിയ ജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ച് നടക്കുന്നവരെ നീ താഴ്ത്തും. നീ എന്റെ ദീപത്തെ കത്തിക്കും, എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ദൈവത്തിന്റെ വഴി തികവുള്ളത് യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്. തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു. യഹോവയല്ലാതെ ദൈവമാരുള്ളൂ, നമ്മുടെ ദൈവമൊഴികെ പാറയാരുള്ളൂ. എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എന്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ആ ദൈവം തന്നെ. അവനെന്റെ കാലുകളെ മാൻപേടക്കാൽക്ക് തുല്യമാക്കി, എന്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. അവനെന്റെ കൈകൾക്ക് യുദ്ധാഭ്യാസം വരുത്തുന്നു, എന്റെ ഭുജങ്ങൾ താമ്രജാപം കുലയ്ക്കുന്നു. നിന്റെ രക്ഷ എന്ന പരിചയെ നീ എനിക്ക് തന്നിരിക്കുന്നു. നിന്റെ വലം കൈ എന്നെ താങ്ങി, നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയിരിക്കുന്നു. ഞാൻ കാലടി വെക്കേണ്ടെന്ന് നീ വിശാലത വരുത്തി, എന്റെ നരിയാണികൾ വൈദ്യപ്പോയതുമില്ല. ഞാൻ എന്റെ ശത്രുക്കളെ പിന്തുടർന്ന് പിടിച്ചു, അവരെ മുടിക്കുവോളം ഞാൻ പിന്തിരിഞ്ഞില്ല. അവർക്ക് എഴുന്നേറ്റ് കൂടാതെ വണ്ണം ഞാൻ അവരെ തകർത്തു, അവർ എന്റെ കാൽ കീഴിൽ വീണിരിക്കുന്നു. യുദ്ധത്തിനായി നീ എന്റെ അരയ്ക്ക് ശക്തി കെട്ടിയിരിക്കുന്നു, എന്നോട് എതിർത്തവരെ എനിക്ക് കീഴടക്കിയിരിക്കുന്നു. എന്നെ പായിക്കുന്നവരെ ഞാൻ സംഹരിക്കേണ്ടതിന് നീ എന്റെ ശത്രുക്കളെ എനിക്ക് പുറം കാട്ടുമാറാക്കി. അവർ നിലവിളിച്ചു, രക്ഷിപ്പാൻ ആരും ഉണ്ടായിരുന്നില്ല. യഹോവയോട് നിലവിളിച്ചു, അവൻ ഉത്തരമരുളിയതുമില്ല. ഞാൻ അവരെ കാറ്റത്തെ പൊടി പോലെ പൊടിച്ചു, വീതികളിലെ ചെളിയെ പോലെ ഞാൻ അവരെ കോരിക്കളഞ്ഞു. ജനത്തിന്റെ കലഹങ്ങളിൽ നിന്ന് നീ എന്നെ വിടുവിച്ചു, ജാതികൾക്ക് എന്നെ തലവനാക്കിയിരിക്കുന്നു. ഞാൻ അറിയാത്ത ജനം എന്നെ സേവിക്കുന്നു, അവർ കേൾക്കുമ്പോൾ തന്നെ എന്നെ അനുസരിക്കും. അന്യജാതിക്കാർ എന്നോട് അനുസരണ ഭാവം കാണിക്കും, അന്യജാതിക്കാർ ക്ഷയിച്ചു പോകുന്നു. തങ്ങളുടെ ദുർഗങ്ങളിൽ നിന്ന് അവർ വിറച്ചും കൊണ്ടുവരുന്നു, യഹോവ ജീവിക്കുന്നു, എന്റെ പാറ വാഴ്ത്തപ്പെട്ടവൻ, എന്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ. ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുകയും ജാതികളെ എനിക്ക് കീഴാക്കുകയും ചെയ്യുന്നു. അവൻ ശത്രുവശത്ത് നിന്ന് എന്നെ വിടുവിക്കുന്നു, എന്നോട് എതിർക്കുന്നവർക്ക് മീതെ നീ എന്നെ ഉയർത്തുന്നു. സാഹസക്കാരന്റെ കയ്യിൽ നിന്ന് നീ എന്നെ വിടുവിക്കുന്നു. അതുകൊണ്ട് യഹോവേ, ഞാൻ ജാതിയുടെ മധ്യേ നിനക്ക് സ്തോത്രം ചെയ്യും, നിന്റെ നാമത്തെ ഞാൻ കീർത്തിക്കും. അവൻ തന്റെ രാജാവിന് മഹാരക്ഷ നൽകുന്നു, തന്റെ അഭിഷിക്തന് ദയ കാണിക്കുന്നു, ദാവീദിനും അവന്റെ സന്തതിക്കും എന്നേക്കും തന്നെ. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പകൽ പകലിന് വാക്കുവഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിലെല്ലാടും അതിന്റെ അളവ് നൂലും ഭൂതലത്തിന്റെ അറ്റത്തോളം അതിന്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ അവൻ സൂര്യനൊരു കൂടാരം അടിച്ചിരിക്കുന്നു, അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളിന് തുല്യം. വീരനെ പോലെ തന്റെ ഓട്ട ഓടുവാൻ സന്തോഷിക്കുന്നു. ആകാശത്തിന്റെ അറ്റത്തുനിന്ന് അതിന്റെ ഉദയവും അറുതി വരെ അതിന്റെ അയനവും ആകുന്നു. അതിന്റെ ഉഷ്ണമേൽക്കാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. യഹോവയുടെ ന്യായ പ്രമാണം തികവുള്ളത് അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത് അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത് അത് എന്നേക്ക് നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അവയെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലമുണ്ട്. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എന്റെ മേൽ വാഴരുത് എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാണമേ. യഹോവേ, യഹോവ കഷ്ടകാലത്തിൽ നിനക്ക് ഉത്തരമുള്ള മാറാട്ടെ. യാക്കോബിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ ഉയർത്തുമാറാട്ടെ. അവൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് നിനക്ക് സഹായം അയക്കുമാറാട്ടെ. സിയോനിൽ നിന്ന് നിന്നെ താങ്ങുമാറാട്ടെ. നിന്റെ വഴിപാടുകളെയൊക്കെയും അവൻ ഓർക്കട്ടെ. നിന്റെ ഹോമയാഗം കൈക്കൊള്ളുമാറാട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ. നിന്റെ താല്പര്യമൊക്കെ നിവർത്തിക്കട്ടെ. ഞങ്ങൾ നിന്റെ ജയത്തിൽ ഘോഷിച്ചുല്ലസിക്കും, ഞങ്ങളുടെ ദൈവത്തിന്റെ നാമത്തിൽ കൊടി ഉയർത്തും. യഹോവ നിന്റെ അപേക്ഷകളൊക്കെ നിവർത്തിക്കുമാറാട്ടെ. യഹോവ തന്റെ അഭിഷിക്തനെ രക്ഷിക്കുന്നു എന്ന് ഞാനിപ്പോൾ അറിയുന്നു. അവൻ തന്റെ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് തന്റെ വലങ്കയുടെ രക്ഷാകരമായ രീതി പ്രവൃത്തികളാൽ അവനെ ഉത്തരവരുള്ളും. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. യഹോവേ, രാജാവിനെ രക്ഷിക്കണമേ, ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉത്തരവരുള്ളണമേ. യഹോവേ, രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ അവനെ ഏറ്റവും ഉല്ലസിക്കുന്നു. അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവന്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു, തങ്ക കിരീടത്തെ അവന്റെ തലയിൽ വയ്ക്കുന്നു. അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് കൊടുത്തു എന്നേക്കുമുള്ള ദീർഘായുസ്സിനെ തന്നെ. നിന്റെ രക്ഷയാൽ അവന്റെ മഹത്വം വലിയത്, മാനവും തേജസ്സും നീ അവനെ അണിയിച്ചു. നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു, നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു. രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു, അത്യുന്നതന്റെ കാരുണ്യം കൊണ്ട് അവൻ കുലുങ്ങാതിരിക്കും. നിന്റെ കൈ നിന്റെ സകല ശത്രുക്കളെയും കണ്ടുപിടിക്കും, നിന്റെ വലം കൈ നിന്നെ പായിക്കുന്നവരെ പിടികൂടും. നിന്റെ പ്രത്യക്ഷതയുടെ കാലത്ത് നീ അവരെ തീച്ചുളയെ പോലെയാക്കും. യഹോവ തന്റെ ക്രോധത്തിൽ അവരെ വിഴുങ്ങിക്കളയും, തീ അവരെ ദഹിപ്പിക്കും. നീ അവരുടെ ഫലത്തെ ഭൂമിയിൽ നിന്നും അവരുടെ സന്തതിയെ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്നും നശിപ്പിക്കും. അവർ നിനക്ക് വിരോധമായി ദോഷം വിചാരിച്ചു, തങ്ങളാൽ സാധിക്കാത്ത ഒരു ഉപായം നിരൂപിച്ചു. നീ അവരെ പുറം കാട്ടുമാറാക്കും, അവരുടെ മുഖത്തിന് നേരെ അസ്ത്രഞ്ഞാണിന്മേൽ തൊടുക്കും. യഹോവേ, നിന്റെ ശക്തിയിൽ ഉയർന്നിരിക്കണമേ, ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്ന് നിൽക്കുന്നതെന്ത്? എന്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിലും നീ ഉത്തരവാളുന്നില്ല. രാത്രികാലത്ത് ഞാൻ വിളിക്കുന്നു, എനിക്ക് ഒട്ടും മൗനതയില്ല. ഇസ്രായേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ നീ പരിശുദ്ധനാവുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്കിൽ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുക നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു, രക്ഷ പ്രാപിച്ചു. അവർ നിങ്കിൽ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ, മനുഷ്യരുടെ ധിക്കാരവും ജനത്താൽ നിന്ന് ദിനം തന്നെ. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു, അവർ അതരം മലർത്തി തലകുലുക്കുന്നു. യഹോവയെങ്കിൽ നിന്നെ തന്നെ സമർപ്പിക്കുക, അവനവനെ രക്ഷിക്കട്ടെ, അവനവനെ വിടുവിക്കട്ടെ, അവനിൽ പ്രസാദമുണ്ടല്ലോ. നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ. എന്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്കിൽ ഏൽപ്പിക്കപ്പെട്ടു. എന്റെ അമ്മയുടെ ഉദരം മുതൽ നീ എന്റെ ദൈവം. കഷ്ടമെടുത്തിരിക്കിയാൽ എന്നെ വിട്ടകന്നിരിക്കരുത്, സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. അനേകം കാളുകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. ബുഫുഷിയോടലർന്ന സിംഹം പോലെ അവർ എന്റെ നേരെ വായ് പിളർക്കുന്നു. ഞാൻ വെള്ളം പോലെ തൂങ്ങിപ്പോകുന്നു, എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എന്റെ ഹൃദയം മെഴുകുപോലെയായി, എന്റെ കുടലിന്റെ നടുവെ ഉരുകിയിരിക്കുന്നു. എന്റെ ശക്തി ഓട്ടു കഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു, എന്റെ നാവ് അന്നാക്കോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിന്റെ പൊടിയിൽ ഇട്ടുമിരിക്കുന്നു, നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു, എന്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം. അവർ എന്നെ ഉറ്റുനോക്കുന്നു, എന്റെ വസ്ത്രം അവർ പൗത്തെടുത്തു, എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. നീയോ യഹോവേ അകന്നിരിക്കരുത്, എന്റെ തുണയായുള്ളോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. വാളിങ്കിൽ നിന്ന് എന്റെ പ്രാണനെയും നായുടെ കയ്യിൽ നിന്ന് എന്റെ ജീവനെയും വിടുവിക്കണമേ. സിംഹത്തിന്റെ വാളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരവരുളുന്നു. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിപ്പീൻ, യാക്കോബിന്റെ സർവസന്തതികളുമായുള്ളവരെ അവനെ മഹത്വപ്പെടുത്തുവീൻ. ഇസ്രായേലിന്റെ സർവസന്തതികളുമായുള്ളവരെ അവനെ ഭയപ്പെടുവീൻ. അരിഷ്ടന്റെ അരിഷ്ടത അവൻ നിരസിച്ചില്ല, വെറുത്തതുമില്ല, തന്റെ മുഖാവിന് മറച്ചതുമില്ല. തന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ കേൾക്കെത്രേ ചെയ്തത്? മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്കിൽ നിന്ന് വരുന്നു. അവന്റെ ഭക്തന്മാർ കാണെ ഞാൻ എന്റെ നേർച്ചകളെ കഴിക്കും. എളിയവർ തിന്ന് തൃപ്തന്മാരാകും. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടിരിക്കട്ടെ. ഭൂമിയുടെ അറുതികളൊക്കെയും ഓർത്ത് യഹോവയെങ്കിലേക്ക് തിരിയും. ജാതിയുടെ വംശങ്ങളൊക്കെ എന്നെ മുമ്പാകെ നമസ്കരിക്കും. രാജ്യത്ത് യഹോവയ്ക്കുള്ളതല്ലോ, അവൻ ജാതികളെ ഭരിക്കുന്നു. ഭൂമിയിൽ പുഷ്ടിയുള്ളവരൊക്കെയും ഭക്ഷിച്ചാരാധിക്കും. പൊടിയിലേക്ക് ഇറങ്ങുന്നവരെല്ലാവരും അവന്റെ മുമ്പാകെ കുമ്പിടും. തന്റെ പ്രാണനെ രക്ഷിപ്പാൻ കഴിയാത്തവനും കൂടെ. ഒരു സന്തതി അവനെ സേവിക്കും, വരുന്ന തലമുറയോടെ ഹോവയെ കുറിച്ച് കീർത്തിക്കും. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോടെ അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്ന് അവന്റെ നീതിയെ വർണ്ണിക്കും. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു, ബാറിക്കുമോർ.
ഹലോ ഹലോ
ഹലോ
ഹലോ
ഹലോ
ഹലോ ഇത് മേസി മാത്യു ആണ്.
അല്ല, ഐം സോറി, റോങ് നമ്പർ.
ഹലോ, ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഹലോ, ഇത് രാജേഷ്ന കേൾക്കുന്നുണ്ടോ? ഹലോ, ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഹലോ,
ഓക്കെ, ഡ്രൈവ് ചെയ്യാം.
ഹലോ, ഇത് പ്രയർ ലൈനാ, ദയവായിട്ട് സംസാരിക്കാതിരിക്കേ.
ഹലോ ഹലോ, ഈ പ്രാർത്ഥന കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞേ രാജേഷ്, വിളിക്കുന്നത് കേൾക്കുന്നുണ്ടോ?
കേൾക്കാം, കേൾക്കുന്നുണ്ട്.
ഓക്കെ, നേരത്തെ ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിരുന്നു.
താങ്ക് യു.
അപ്പോ
കേൾക്കുന്നില്ലായിരുന്നു.
ഓക്കെ, ആരംഭിക്കാം. എന്തോ ഫോണിന്റെ എന്തോ തകരാറാണ്, നമ്മളിപ്പോ ശരിയായെന്ന് വിചാരിക്കുന്നു. ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി.
നാമത്തിൽ വന്നതിനും പരിപാലിക്കുന്നതിനും വാഴ്ത്തപ്പെട്ടതിനാണ് ഉയരങ്ങളിൽ സ്തുതി.
ത്രിയേക ദൈവത്തിന്റെ ബലിതരനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഒരു ബുധനാഴ്ചയോടെ തമ്പുരാന്റെ സന്നദ്ധിയിലിരുപ്പാനും ദൈവം തന്ന വലിയ നന്മകളെ ഓർത്ത് പാടി പുകഴ്ത്തുവാനും ജീവിതത്തിൻ്റെതായ പ്രതിസന്ധി കൂടി യാത്ര ചെയ്യുമ്പോൾ തന്റെ ബലമുള്ള ഭുജം പിടിച്ച് നമ്മളെ അതിജീവിപ്പാൻ തക്കവണ്ണം നമുക്ക് തന്ന ആത്മീയ ശക്തിക്ക് വേണ്ടി ദൈവത്തെ സ്തുതിപ്പാനും ദൈവം തന്ന ഈ നിമിഷത്തെ ദൈവം തന്ന ദാനമാണെന്നുള്ള ബോധ്യത്തോടെ മഹത്തപ്പെടുത്തുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ ദൈവഭാഗം സമർപ്പിക്കണം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനപ്പെട്ട അല്ലെങ്കിൽ ചേർ നൽകിക്കൊണ്ടിരിക്കുന്ന പിതാക്കന്മാരെ പ്രത്യേകമായിട്ട് ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. സാന്നിധ്യം കൊണ്ട് നടക്കുന്ന വന്ന വി സി വർഗീസ് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന തോമസ് മാത്യു അച്ഛനെയും അനുഗ്രഹീതമായ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളിയുൾ അങ്കണത്തിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭക്തിയോടും ഒരുക്കത്തോടും കൂടെ ഭാഗവാക്കാകുന്ന എല്ലാ ദൈവമക്കളെയും പ്രാർത്ഥനാപൂർവ്വം ദൈവഭാഗ സമർപ്പിക്കുകയും നമ്മൾ ദൈവത്തിന്റെ മുമ്പാകെ ചെയ്യുന്ന ഈ കൂട്ടായ്മയും ഗീതങ്ങളും അപേക്ഷകളും സങ്കട യാചനകളും ഒക്കെ ദൈവസന്നിധിയിൽ സ്വീകാര്യോഗ്യമായി തീരണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ ശുശ്രൂഷയിൽ നമുക്ക് ആയിരിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 239 ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 239 ഗീതം, അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം പുർപ്പുരമാണെന്റെ നിത്യമാംഗീകൾ. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ദൈവം ഒരുക്കി തന്ന സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ അനുഭവിക്കുമ്പോൾ ഇതെല്ലാം ദൈവം തന്ന ദാനമാണെന്നുള്ള തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകുവാനും, ഈ ലോകം ഒരു താൽക്കാലിക ലോകമാണ്, ഏത് സമയത്ത് ദൈവം വിളിച്ചാലും തന്റെ സന്നിധിയിലേക്ക് തിരിച്ചു ചേരേണ്ടതാണെന്നുള്ള ബോധ്യം, ഈ ലോകത്തിൻ്റെതായ തിരക്കുകളുടെയും സന്തോഷത്തിന്റെ അടുത്ത് ഇടയ്ക്ക് മറന്നു പോകാതിരിക്കാനും, അതുകൊണ്ട് തന്നെ ആ ശബ്ദം കേൾക്കത്തക്കവണ്ണം കാതുകളെ ഒരുക്കുവാനും അതിനനുസരിച്ച് പരിവപ്പെടുവാൻ ഹൃദയങ്ങളെ ഒരുക്കുവാനുമുള്ള സാധ്യതയായി ഈ ലോക ജീവിതത്തെ സന്തോഷത്തോടെ കാണുവാൻ തക്കവണ്ണം ദൈവമേ സഹായിക്കണമേ എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നമുക്ക് നൽകുന്ന ഈ ഗീതം ദൈവഭാ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 239 ഗീതം. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം പുർപ്പുരമാണെന്നേ നിത്യമാംഗീകൾ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം പുർപ്പുരമാണെന്നേ നിത്യമാംഗീകൾ. എൻ പ്രയാണകാലം താരുവീരം വീണം ആയ വിശ്വനാമം കഷ്ടതാമാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, നിൻമഹിമ പ്രാപിച്ചെന്നും വിശ്രവിന്തിടും എന്നും വിശ്രവിന്തിടും. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം പുർപ്പുരമാണെന്റെ നിത്യമാംബീഡ് എന്റെ നിത്യമാംബീഡ്. പാളയത്തിനപ്പുറത്തു കഷ്ടമേണ്ട പാടുപെട്ടേശുവിന്റെ നിൽക്കുന്നതരീവിനെ പോത്തളത്തിലത്രേ നാം നിൽക്കവേണ്ട പോലൊരു യാത്ര തുടരാ, വീണ്ടും യാത്ര തുടരാ. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം മുത്തുമാലയാളും പട്ടണമാണാത് മുത്താനേറുതലേ പൂരം തത്ര ശോഭിതം.
ഇന്നും വർണ്ണവല്ലവോ അല്പകാലം മാത്രം ദീപോരിലെ വാസം സ്വർഗുരബാലന്റെ നിത്യമാപീഠം എന്റെ നിത്യമാപീഠം നാടു വിട്ടു വീട് വിട്ടു നാമധേയം കൂട്ടം വിട്ടു നാടിഞ്ഞ മസോദനയിൽ ജ്ഞാനത്തിരാം കൂടിയൊന്ന കൊട്ടാരം തന്നിൽ അല്പകാലം മാത്രം നീ ഭൂമിയിലെ വാസം നിത്യമാവിട എന്റെ നിത്യമാവിട പാവനമ പട്ടണത്തിലാരു കാണം നീടും പാപമറ്റ ജീവിതം കായിച്ചവരല്ലോ നീതിയാൽ നടന്നോ പറഞ്ഞു മണ്ണിൽ പാതിവൃത്യമുള്ളവണ പാതി മാത്രമേ വന്ദേ മാണ മാത്രമേ അല്പകാലം മാത്രം ജീവിതത്തിലെ വാസം
പ്രാർത്ഥിക്കാം. സംഭാവിക്കുമ്പോ കർത്താവിനും പുത്രനും പരിശ്രോഹായിക്കും സ്തുതി. തന്റെ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ഭഗവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ദൈവമേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങളെ കർത്താവേ ഞങ്ങളോട് തന്നെ ദൈവമേ നിനക്ക് സ്തുതി സുസ്താവേ നിനക്ക് സ്തുതി സ്വർഗത്തിനായ ഞങ്ങളുടെ പിതാവേ ആവശ്യമുള്ള പറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം നമ്മുടെ
മീതിയുള്ളവരാലും താഴെയുള്ളവരാലും ശുദ്ധീകരിക്കപ്പെടുന്ന മഹത്വമുള്ള നാമവും പാപമൊഴികെ ഞങ്ങളെ പോലെ ആയിത്തീർന്ന ദൈവവുമായുള്ളവേ എന്റെ ഹൃദയം കൊണ്ട് നിന്നെ ഞാൻ സ്തുതിക്കുന്നു. എന്റെ മനസ്സിലെ ദുഃഖത്താൽ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെപ്പോലെ മുലപ്പാൽ കുടിച്ചവനായി എല്ലാവരേക്കാളും പരിശുദ്ധനായിരിക്കുന്നവനെ നിന്റെ കരുണയാകുന്ന വാതിലിൽ ഞങ്ങൾ മുട്ടുന്നു. നിന്റെ ധാന്യങ്ങളുടെ ശ്രീഭണ്ഡാരത്തെ ഞങ്ങൾക്ക് തുറന്നു തരേണ്ടവേ. തന്റെ കൽപ്പനയാൽ ഔഷധങ്ങളെ മുളപ്പിക്കുന്നവനെ ജീവൻ ഉണ്ടാക്കുന്നതായ സ്തോത്രം ഞങ്ങളിൽ മുളപ്പിക്കേണ്ടവേ. ശമുവേലിനെ അവന്റെ മാതാവിന്റെ പ്രാർത്ഥനയാൽ അവൾക്ക് കൊടുത്തവനെ ഞങ്ങളോടുള്ള അതിന്റെ കൃപയെ ഞങ്ങൾ അറിയുവാൻ നിന്റെ കരുണയാൽ ഞങ്ങൾക്ക് സംഗതിയാക്കേണ്ടവേ. പർവ്വതത്തിന്റെ മുകളിൽ വെച്ച് മരണത്തിൽ നിസ്സഹാക്കിനെ വേണ്ടുകൊണ്ടവനെ പാപത്തിന്റെ രഹസ്യമായ മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കേണ്ടവേ. നിന്റെ അനുഗ്രഹമുള്ള കൃപയെയും ഉഭയസമ്മതത്തെയും കാത്തുകൊള്ളേണ്ടവേ. രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും നിന്നെ പ്രസാദിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരേണ്ടവേ. ഞങ്ങളുടെ ജീവന്റെ ശരണവും ഞങ്ങളുടെ ആത്മാവിന്റെ രക്ഷകർത്താവും ഞങ്ങളുടെ കാലുകളുടെ പ്രകാശവും ഊടുവഴികളുടെ വിളക്കുമായുള്ളവേ. നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയാൽ പാപികളായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദിവസങ്ങൾ വ്യർത്ഥങ്ങളാകാതെ ഇരിക്കേണ്ടതിന് നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ പിഴകൾ ഹേതുവായിട്ട് നിന്റെ നീതിയാൽ ഞങ്ങൾ ശാസിക്കപ്പെടരുതേ. നിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ ദിവസത്തിൽ ഞങ്ങളെ രഹസ്യക്കറകൾ ഞങ്ങൾ കാണുമാറാകരുതേ. എന്റെ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ സിംഹാസനത്തിന് മുൻപാകെ ഞങ്ങൾക്ക് ലജ്ജയുണ്ടാകരുതേ. ദയാനിധിയായ ഉടയവനെ, ഞങ്ങൾ കുറ്റം ചെയ്തു പോയ ദാസരാകുന്നു. ഞങ്ങളുടെ കുറ്റങ്ങളിലേക്ക് നിന്റെ നീതി സൂക്ഷിച്ചു നോക്കരുതേ. നിന്റെ തിരുമുമ്പാകെ ലജ്ജയോടുകൂടി ഞങ്ങൾ നിൽക്കുകയും വരുതേ. ഞങ്ങൾ ആഹരിക്കുന്ന പ്രകാരം ഞങ്ങളെ നീ കണക്കിടരുതേ. നിന്റെ നൽവരങ്ങളെയും അനുഗ്രഹങ്ങളെയും ഞങ്ങൾ നിവർത്തിക്കേണ്ടവേ. ദരിദ്രരാ ഞങ്ങളെ നിന്റെ കൃപ ദർശിക്കേണ്ടവേ. നിന്റെ കരുണയാ നിനക്കുള്ളവരാ ഞങ്ങൾ വിളിക്കപ്പെടേണ്ടവേ. നിന്റെ കരുണയാൽ നിന്റെ ആട്ടിൻതൊഴുത്തിൽ ഞങ്ങളെയും എണ്ണേണ്ടവേ. ഞങ്ങളുടെ സ്തോത്രമാകുന്ന ധാന്യം നിന്റെ ജീവന്റെ അറകളിൽ കാത്തു സൂക്ഷിക്കപ്പെടേണ്ടവേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ വിളവുകൾ ശേഖരിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവെ, ബലഹീനരാ ഞങ്ങളെ ഇടത്തുഭാഗത്ത് നീ നിർത്തരുതേ. എന്നാലോ നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മുഖത്തിൽ ശോഭിപ്പിച്ചുകൊണ്ട് നിന്റെ വലത്തുഭാഗത്ത് ഞങ്ങളെ നിർത്തണമേ. ഈ പാപിയാരാകുന്നുവെന്നും നിന്റെ കുറ്റങ്ങൾ ഓർപ്പാൻ എന്തുള്ളുവെന്നും നിന്റെ കൃപ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത പറയുമാറാകണമേ. നിന്റെ കർത്തവ്യ ന്യായഗതിയിൽ ഞങ്ങളുടെ കുറ്റങ്ങളെ പറ്റി ചോദിക്കുന്നതിന് ഇറങ്ങി വരരുതേ. ബഹുലവും ദിവ്യവുമായ നിന്റെ അനുഗ്രഹങ്ങളെ ഞങ്ങളുടെ പാപക്കറകൾ ജയിക്കുമാറാകരുതേ. ഞങ്ങളുടെ ആയുസ്സിന്റെ സമ്മത്സരങ്ങളെ ഞങ്ങൾ വ്യർത്ഥമായി കഴിച്ചുകൂട്ടരുതേ. ഞങ്ങൾ നിന്നെ പിന്തുടരാതെ വ്യർത്ഥനായി ഭവിക്കരുതേ. തന്റെ സമ്പത്തിനെ നാനാവിധമാക്കിയ മുടിയനായ പുത്രനെ പോലെ നിന്റെ കൃപ ഞങ്ങളെ കൈക്കൊള്ളണമേ. കാണാതെ പോയ ഞങ്ങൾ നിന്റെ കരുണയാൽ കണ്ടെത്തപ്പെടണമേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കടച്ചുവെട്ടുകളെ കീറിക്കളയണമേ. കർത്താവെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്തെന്നാ നിനക്ക് വിരോധമായി ഞങ്ങൾ പാപം ചെയ്യുന്നു. കാണാതെ പോയാടുന്ന പോലെ ഞങ്ങൾ വെടിനെറ്റിപ്പോയിരിക്കുന്നു. നീ ഞങ്ങളെ അന്വേഷിക്കണമേ. നിന്റെ എഴുന്നള്ളത്തിൽ കൂലിക്ക് യോഗ്യന്മാരായ അനുതാപികളോടും 11 വേലക്കാരോടും കൂടെ നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ കാണപ്പെടണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുമാറാകണമേ. ആമേൻ. ദൈവത്തിന്റെ ബലിതരനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഒരു പ്രഭാവത്തിൽ കൂടി നമുക്ക് ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇടയാക്കി തീർത്തതിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. സങ്കീർത്തനം 27 അധ്യായത്തിന്റെ 1-2 വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയും ആകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? നമുക്കറിയാം, ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെതായ ഭയങ്ങളും പ്രയാസങ്ങളും ഒക്കെ, അത് ലോകത്തിന്റെ സ്ഥലങ്ങളിൽ കൂടിയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ആരുടെയും പ്രയാസങ്ങൾ കേൾക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ജീവിതത്തിൽ പോകുന്ന ചില പാപങ്ങളുടെ പദങ്ങളിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറ്റബോധങ്ങളായിരിക്കാം, എന്തു തന്നെയാണെങ്കിലും നമ്മുടെ ഭയങ്ങളൊക്കെ പലപ്പോഴും എന്നെ നിങ്ങളെ കീഴ്പ്പെടുത്താറുണ്ട്. എങ്കിലും സങ്കീർത്തനം അല്ലെങ്കിൽ ദാവീദ് രാജാവിന്റെ ജീവിത അനുഭവങ്ങളിൽ കൂടി നേടിയെടുത്ത പല സങ്കീർത്തന വാചകങ്ങൾ ഈ പ്രയാസങ്ങളിലൊക്കെ നമ്മളെ അതിജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കും. ഒരുപക്ഷെ അങ്ങനെ ജീവിച്ചിട്ടുള്ള പല മഹാരഥന്മാരുടെ ജീവിതവും നമ്മൾ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഏത് പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ആ അതിജീവിക്കാനുള്ള ആന്തരിക ശക്തി നമ്മൾ രൂപപ്പെട്ടു വരും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. നമുക്കറിയാം, 15 പ്രത്യേകമായിട്ട് ആദിമസഭയിൽ ജീവിച്ചിരുന്ന ശ്രേഷ്ഠരായ രണ്ട് വ്യക്തികളെ ഓർക്കുന്ന ദിവസമാണ്. പരിശുദ്ധ കുര്യാക്കോ സഹതായും ആ സഹതായയുടെ പ്രിയ മാതാവായ യൂലിയസ്. ഒരുപക്ഷെ സഭാ ചരിത്രത്തിൽ ഒരിക്കലും വിസ്മരിച്ചു പോകാൻ പാടില്ലാത്ത, എപ്പോഴും ഓർമ്മ നിലനിൽക്കുന്ന, മധ്യസ്ഥതയ്ക്ക് ശക്തിയുള്ളവരുടെ നാമധേയങ്ങളാണ് അമ്മ യൂലിയസ് മാതാവിന്റെയും അതുപോലെ തന്നെ ആ കുര്യാക്കോ സഹതായുടെയും നമ്മുടെ ജീവിതാനുഭവങ്ങൾ. സഭയുടെ വളർച്ചയിൽ ഒരുപാട് പീഡനങ്ങൾ നേരിട്ട കാലഘട്ടങ്ങളിൽ സഭയെ തള്ളിപ്പറയുവാൻ തക്കവണ്ണം മറ്റുള്ള അധികാരികളൊക്കെ പ്രേരിപ്പിക്കുമ്പോൾ അവരുടെ മുമ്പാകെ തള്ളി പറയാതെ ക്രിസ്തുവിനെ ഏറ്റുപറയാം. സഭ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ധൈര്യത്തോട് ഏറ്റുപറയാത്തക്കോണം താല്പര്യം കാണിച്ച ഏറ്റവും സമുന്നതരായ വ്യക്തികളിൽ ഒരു വ്യക്തിയാണ് പരിശുദ്ധ കുര്യാക്കോസ് സഹതായ എന്നൊക്കെയുള്ളതാണ് ചരിത്രമൊക്കെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഇവരുടെ ജീവിതത്തെ പറ്റിയൊക്കെ വ്യത്യസ്തങ്ങളായ ചരിത്രങ്ങൾ പലർത്തും വായിച്ചിട്ടുണ്ട്. ഓർമ്മ ശരിയാണെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു സംഭവ കഥ എന്ന് പറയുന്നത്, ഈ അമ്മയ്ക്ക് 6-7 മക്കളുണ്ടായിരുന്നു. ഇങ്ങനെ ഓരോ മക്കളും വിശ്വാസത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി ഇങ്ങനെ മരണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ഒരുപാട് ആളുകൾ കൂടുന്നവരുടെ മധ്യത്തിൽ ക്രിസ്തുവിനെ തള്ളി പറയാനായിട്ട് അധികാരികളെ പ്രേരിപ്പിക്കുമ്പോൾ അവർ നിന്നുകൊണ്ടില്ല, ഞാൻ ക്രിസ്തുവിനോട് ഞാൻ മരിക്കാൻ ഒരുക്കമാണെന്ന് പറയുമ്പോൾ കൂടെ ചുറ്റുപാട് നിൽക്കുന്ന ആളുകൾ ക്രിസ്തുവിനുള്ള വിശ്വാസം വർദ്ധിക്കും. ഒരുപക്ഷെ തിരിച്ചു പറയുമ്പോൾ ആളുകളുടെ വിശ്വാസം കുറയും. തിരിച്ചു പറയിപ്പിക്കാനായിട്ടാണ് അധികാരികൾ ശ്രമിക്കുമ്പോൾ, പക്ഷെ ആ വേദനയൊക്കെ മറന്നുകൊണ്ട് അവർ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ ധൈര്യത്തോടെ ഏറ്റുപറയാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് അനേകർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ള വിശ്വാസം ഏറ്റു പറയത്തക്കവണ്ണം ഇവരുടെ ജീവിതത്തിൽ നേടിയെടുത്ത ക്രൈസ്തവ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ് ഒരുപക്ഷെ എക്കാലവും ലോകത്തിൽ ഇവരെ വിശുദ്ധരായിട്ട് അല്ലെങ്കിൽ സഹത മരണം പ്രാപിച്ചവരായിട്ട് അത് ആഘോഷിക്കുന്നത്. അപ്പൊ ഈ അമ്മയുടെ മക്കൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നഷ്ടപ്പെടുമ്പോൾ അവസാനം ഉണ്ടാകുന്ന ഒരു മകൻ അവൻ അമ്മയോട് ചോദിക്കുന്നത്, അമ്മ ഇനി ഒരു മകൻ ഞാൻ മാത്രമേ ഉള്ളൂ, എന്താണ് അമ്മ എന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഈ അമ്മ പറയുന്ന ഒരു മറുപടിയുണ്ട്, നിന്റെ ചേട്ടന്മാർ ഏത് വഴി പോയി അതേ വഴി നീ പോകാൻ പറഞ്ഞു. അങ്ങനെ ഒരു അമ്മയ്ക്ക് പറയണമെങ്കിൽ ആ അമ്മയ്ക്കും അല്ലെങ്കിൽ ആ ഒരു മക്കൾക്ക് ആ ഒരു ജീവിതം പ്രാപ്തമാക്കണമെങ്കിൽ ആ മക്കൾക്ക് ക്രിസ്തുവിലുള്ള ആ വിശ്വാസത്തിന്റെ ആഴം ഒരുപക്ഷെ നമ്മൾ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോഴോ നമ്മളിത് കേൾക്കുമ്പോഴോ ഒന്നും നമുക്കത് അനുഭവിക്കണം അല്ലെ മനസ്സിലാക്കണമെന്നൊന്നുമില്ല. അങ്ങനെ രൂപപ്പെടുത്തിയെടുത്ത വളർത്തിയെടുത്ത ഒരു വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തിൽ ഈ വിശ്വാസത്തെ ഇല്ലാതാക്കാനായിട്ട് നമ്മളും പലരും ഒക്കെ ശ്രമിക്കുമ്പോഴും, കാരണം ക്രിസ്തുവിനെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹമാണെന്ന് സോഷ്യൽ മീഡിയയിൽ കൂടിയും മറ്റു തലങ്ങളിലും കൂടിയൊക്കെ പല രൂപത്തിലും ഭാവത്തിലുമൊക്കെ ആ ഒരു അവസരത്തിലൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് ധ്യാനിക്കേണ്ടത് ഇതുപോലെ ജീവിച്ച അല്ലെങ്കിൽ ഇതുപോലെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമരം നന്ദിയ പരിശുദ്ധ പിതാക്കന്മാരുടെ ജീവചരിത്രമാണ്. പക്ഷെ അങ്ങനെ ജീവിച്ചതുകൊണ്ട് ഇന്ന് ലോകം മുഴുവൻ പടരത്തക്കവണ്ണം ഈ അടുത്ത സമയത്ത് ഒരു സന്തോഷമുണ്ടായത് ബ്രിട്ടനിൽ, അവര് ബ്രിട്ടൻ ഒരു ക്രൈസ്തവ രാജ്യമാണെന്നുള്ള കാര്യം അറിയാം. പക്ഷെ ഇടക്കാലത്ത് മറ്റു തരത്തിലുള്ള ലോകത്തിന്റെ താല്പര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് അവരുടെ ക്രൈസ്തവ വിശ്വാസങ്ങളൊക്കെ നഷ്ടപ്പെടുകയും പല പള്ളികളും മോസ്കുകളായിട്ട് മാറുകയും അല്ലെങ്കിൽ തിയേറ്ററുകളായിട്ട് മാറുകയും ഒക്കെ ചെയ്തു. പക്ഷെ ഇപ്പോഴവർ തിരിച്ചുകൊണ്ടിരുന്നുണ്ട്. ഇപ്പൊ അവരുടെ ഇടയിൽ ഒരു അധികാരികളുടെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ വീണ്ടും ഈ ബ്രിട്ടൻ ക്രിസ്തുമതത്തിലേക്ക് അല്ലെങ്കിൽ ശക്തമായ ക്രിസ്തുമതത്തിലേക്ക് തിരിയണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു 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 ചിന്തകളൊക്കെ അവിടെ വളർന്നുണ്ട്. അമേരിക്കയിലാണെങ്കിലും ഇപ്പൊ അതിലൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു പരിശുദ്ധ പ്രവർത്തനമായിട്ട് കാണാം. ഇന്ന് ഏറ്റവും കൂടുതൽ പള്ളികൾ വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തൊക്കെ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, ഒരുപക്ഷെ നല്ല മനുഷ്യരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം. വീണ്ടും ദൈവാത്മാവ് ശക്തമായിട്ട് ആളുകളുടെ മനസ്സിൽ അധികാരികളുടെ മനസ്സിൽ ഇത്തരം രീതിയിലുള്ള ചിന്തകളൊക്കെ ഉണ്ടാകുവാൻ തക്കവണ്ണം പ്രേരിതമായി തീരുന്നത്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഈ കൂട്ടായ്മകളൊക്കെ നമ്മൾ ആചരിക്കുമ്പോൾ നമ്മുടേതായ ആരോഗ്യത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ അതിനേക്കാൾ ഉപരിയായി ഈ ക്രിസ്തു ലോകത്തിൽ എപ്പോഴും നിലനിൽക്കുവാനും ക്രൈസ്തവ വിശ്വാസം ലോകം മുഴുവൻ പടർന്നു പന്തലിക്കാനും ഒക്കെ നമ്മുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ഇടയാകണം. ഒരുപക്ഷെ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ദൈവമുമ്പാകെ സ്വീകാര്യം ഉണ്ടാകുന്നതെന്നാണ് എൻ്റെ ഒരു ബോധ്യം. നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മയൊക്കെ അതിനുവേണ്ടി ഒരുങ്ങട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ആ പരിശുദ്ധ യൂലിറ്റി അമ്മയുടെയും അതുപോലെ തന്നെ കുര്യാക്കോസ് സഹതായുടെയും ഒക്കെ മധ്യസ്ഥത നമുക്കും നമ്മുടെ സഭയ്ക്കും നമ്മുടെ എട്ട് ജീവിതത്തിനും ഒക്കെ കാവലും കോട്ടയുമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ തിരുവചന അധ്യയനത്തിന് നേതൃത്വം കൊടുക്കുന്ന പോലെ തോമസ് മാത്യു അച്ഛനാണ്. അച്ഛന് പല പ്രാവശ്യം നമ്മുടെ ഈ പ്രാർത്ഥനയിൽ ധ്യാനം നിർവഹിച്ചിട്ടുണ്ട്. അച്ഛൻ ഡാലസിലാണ്, ഡാലസ് സംഗീതഗുരു പള്ളിയിലെ ഒരു മെമ്പറായിട്ട് അച്ഛനെ താമസിക്കുന്നു. ചെറുപ്പക്കാരനച്ഛനാണ്. അച്ഛനെ പ്രത്യേകമായിട്ട് വളരെ സന്തോഷത്തോടുകൂടി ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ സുവിശേഷ ഗീതങ്ങളിലെ 128-ാമത്തെ ഗീതം ദൈവ സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛനെ തിരുവചനത്തിൽ നിന്ന് ധ്യാനിക്കുന്നതായിരിക്കും. സുവിശേഷ ഗീതങ്ങളിലെ 182-ാമത്തെ ഗീതം, എന്നെ യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിയിരുന്നു.
എന്നെ യേശുവിൻ സന്നിധിയിൽ എന്നും ഗീതങ്ങൾ പാടിയിടും ഞാൻ, തന്റെ മാധുര്യമേടും ഗീതങ്ങൾ പാടിയിടും ഞാൻ, തന്റെ മാധുര്യമേടും പാടിയിടും ഞാൻ, കണ്ണു നീരാവൻ തുറത്തിടുമേ കരുണയിൽ കരം നീട്ടിടുമേ, കണ്ണു നീരാവൻ തുറത്തിടുമേ കരുണയിൽ കരം നീട്ടിടുമേ, എന്റെ കാലടി നായകീന്ദ്രുപതി എന്റെ പാപങ്ങളായ എന്റെ കാലായകീന്ദ്രുപതി എന്റെ പാപങ്ങളകീതങ്ങൾ പാടിയിടും ഞാൻ, തന്റെ മാധുര്യമേ നാമാ
നാട്ടിലും ഇവിടെയുമുള്ള മലയാളി സമൂഹം ഒരുപാട് പ്രാർത്ഥനയോടുകൂടിയിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ കണക്കുകൂട്ടലനുസരിച്ച് കർക്കിടക മാസം സാധാരണഗതിയിൽ നാട്ടിലെ ജീവിതത്തിന് അല്പം ബുദ്ധിമുട്ടുള്ള സമയമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ള ഒരുപാട് പേർ അതിശക്തമായ മഴയുടെയും വെള്ളപ്പൊക്കത്തിന്റെയും കെടുതികൾ അനുഭവിച്ച് ഒരുപാട് പേർ ജീവിതം എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. നമ്മളിവിടെ നിന്ന് കേൾക്കുമ്പോൾ വാർത്തയിലൂടെ ചില വെള്ളം പൊങ്ങുന്നതിന്റെ ദൃശ്യങ്ങളോ ചില രസകരമായ തമാശ രീതിയിലുള്ള ചില വാർത്തകളോ കേൾക്കുന്നു പോകുന്നതിലപ്പുറമായി ജീവിതം മുമ്പോട്ട് നീങ്ങാൻ തക്കവണ്ണം ഇനി സാധ്യതയില്ല എന്ന് പറയുന്ന എല്ലാ വഴികളും അടഞ്ഞു നിൽക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ നാട്ടിൽ വിഷമിക്കുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ മാറ്റിവെച്ചുകൊണ്ട് പ്രത്യേകിച്ച് 137 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. പറഞ്ഞു ബാബേൽ നദിയുടെ തീരത്തിരുന്ന് സിയോനെ ഓർത്ത് കരഞ്ഞത് അവരടിമയാക്കി കൊണ്ടുപോയതിന്റെ പേരിലായിരുന്നു. എന്നാൽ ഇവിടെ നമ്മൾ അടിമയാക്കി കൊണ്ടുവന്ന ഇതൊരു കനാൻ ദേശം പോലെ നമ്മൾ നമ്മുടെ അവകാശമായി ദൈവത്തിന് അനുഗ്രഹമായി ദൈവം നമുക്ക് നൽകിയതുപോലെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിയോനെ ഓർക്കാൻ ചില നിമിഷങ്ങളെങ്കിലും നമ്മൾ മാറ്റിവെക്കേണ്ടത് ആവശ്യമാണ്. സിയോൻ എന്നാൽ നമ്മുടെ സ്വന്തം ദേശം. നമ്മുടെ സ്വന്തം ദേശത്ത് നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ശാരീരികവും അതുപോലെ തന്നെ ഭൗതികവുമായി അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, മാനസികമായി നമ്മുടെ സഭ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ, ഇതിനെയൊക്കെ നമ്മുടെ പ്രാർത്ഥനയുടെ ഭാഗമാക്കി മാറ്റേണ്ടത് ആവശ്യമാണ്. ആമുഖങ്ങളൊന്നുമില്ലാതെ തന്നെ വിശുദ്ധ വേദവചനത്തിലേക്ക് കടക്കുകയാണ്. മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് പറയുന്നത്. നമ്മുടെയൊക്കെയും ദൈനംദിന ചിലവുകൾ നോക്കിയാൽ ഭക്ഷണത്തെക്കാൾ കൂടുതലായി നാം പണം ചെലവഴിക്കുന്നത് കോസ്മെറ്റിക്സ് മേടിക്കാനാണ്. കോസ്മെറ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ മുഖം സുന്ദരമാക്കാനുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ വസ്തുതകൾ വാങ്ങിക്കൂട്ടാനാണ് നമ്മൾ കൂടുതലായും പണം ചെലവഴിക്കുന്നത്. കാരണം മുഖം ഏറ്റവും സുന്ദരമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പൊ ഈ മുഖത്ത് എന്തെങ്കിലും ചെറിയ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഉള്ളിൽ അനുഭവിക്കുന്ന വേദനകൾ അല്ലെങ്കിൽ ഉള്ളിൽ കലങ്ങി മറിയുന്ന വികാരത്തിന്റെ ആ ഒരു വേലിയേറ്റം എന്താണ് എന്ന് മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അല്ലെങ്കിൽ അഥവാ ആരെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള വികാരങ്ങൾ ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പോലും മുഖത്ത് നോക്കിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ഞാൻ എന്റെ കണ്ണുകൾ, കണ്ണുകൾ എന്ന് പറയുമ്പോൾ മുഖം തന്നെയാണല്ലോ, ഞാൻ എന്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സങ്കീർത്തനം 121 സങ്കീർത്തനം ആരംഭിക്കുന്നത്. ആ മുഖം പർവ്വതങ്ങളിലേക്ക് ഉയർത്തുമ്പോൾ തന്നെ ഒരു യാചനയുടെ ശബ്ദം, നമ്മുടെ ഉള്ളിലെ ബലഹീനത നിസ്സഹായ അവസ്ഥയൊക്കെയും ദൈവം തമ്പുരാനെ ബോധിപ്പിക്കാനുള്ള ഒരു ഏറ്റവും എളുപ്പ വഴിയാണ് നമ്മുടെ മുഖം കണ്ണുകൾ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുക. എന്നാൽ ഇന്ന് അതിന്റെയൊക്കെയും പ്രാധാന്യം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നത്തെ വേദ വായനയ്ക്കായിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു 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 വേദഭാഗം ക്രമീകരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മഹത്വമുള്ളവനായ യെശയ്യാവ് പ്രവാചകന്റെ പ്രവചന പുസ്തകം 3:8 വാക്യങ്ങളാണ്. വായിക്കുന്നത് എങ്ങനെയാണ്? യഹോവയുടെ തേജസ്സുള്ള കണ്ണിന് വെറുപ്പ് തോന്നുവാൻ. ഒന്നുകൂടി പറയാം, യെശയ്യാവ് പ്രവചനം 3:8 വാക്യങ്ങൾ. യഹോവയുടെ തേജസ്സുള്ള കണ്ണിന് വെറുപ്പ് തോന്നുവാൻ തക്കവണ്ണം അവരുടെ നാവുകളും പ്രവൃത്തികളും അവന് വിരോധമായിരിക്കാൻ യെരുശലേം ഇടിഞ്ഞു പോകും, യഹൂദ വീണുപോകും. അവരുടെ മുഖഭാവം അവർക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. അവർ സോദോം പോലെ തങ്ങളുടെ പാപത്തെ പരസ്യമാക്കുന്നു, അതിനെ മറയ്ക്കുന്നതുമില്ല. ഇതൊരു ശാപത്തിന്റെ ചില വചനങ്ങളാണ്. നമുക്കറിയാം, യെശയ്യാവ് പ്രവചനത്തിൽ അനുസരണക്കേട് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ വിധേയത്വമില്ലായ്മ കാണിക്കുമ്പോൾ, ഇല്ലോയലായിട്ട് ഇസ്രായേൽ ജനത ദൈവത്തിന് മുൻപാകെ പ്രവർത്തിക്കുമ്പോൾ ശാപത്തിന്റെ ചില ശിക്ഷകളുടെ ചില വാക്കുകൾ യെശയ്യാവ് പ്രവാചകനിലൂടെ ദൈവം തമ്പുരാൻ നൽകുന്നു. അതുപോലെ സമാനമായ യെരുശലേം ദൈവത്തിന്റെ പ്രവൃത്തികളെ മറന്ന് അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമത്തെ മറന്ന് അവരുടെ പ്രവൃത്തികളിലേക്ക് പോകുമ്പോഴാണ് യെശയ്യാവ് പ്രവാചകൻ പറയുന്നുണ്ട് യെരുശലേം വീണുപോകും, യെരുശലേം ഇടിഞ്ഞു പോകും, യഹൂദ വീണുപോകും എന്നിങ്ങനെ ഒരു വലിയ പ്രവചനം പോലെ പറയുകയാണ്. നമുക്കറിയാം, അത് പിന്നീട് പലതവണ പൂർത്തീകരിക്കപ്പെട്ട ഒരു പ്രവചനമാണ്. യെരുശലേം ദേവാലയത്തിന്റെ നാശവും യെരുശലേം നഗരത്തിന്റെ കൊളാപ്സും ഒക്കെ പലതവണ നമ്മൾ പിന്നീട് ചരിത്രത്തിൽ സാക്ഷ്യം വഹിച്ച കാര്യങ്ങളാണ്. ശലോമോന് ശേഷം നമുക്കറിയാം ഇസ്രായേൽ രണ്ടായി വിഭാഗിക്കുന്നുണ്ട്. അതിന്റെ ഒന്നാണ് യെരുശലേമും യഹൂദിയും എന്ന് പറഞ്ഞ രണ്ടു ഭാഗം പിന്നീട് രണ്ടായി വേർപെട്ടതും ഒക്കെ നമുക്കറിയാം. ഈ പ്രവചന പുസ്തകം എഴുതപ്പെടുന്നതും പ്രവാസത്തിന്റെ കാലഘട്ടത്തിലായതുകൊണ്ട് പ്രവാസത്തിൽ ഉയരുന്ന ഒരു വലിയ വിലാപമായിട്ട് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ തന്നെ വിചാരിക്കാറുണ്ട്, ഈ മുഖം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞതുപോലെ മനസ്സിന്റെ കണ്ണാടിയാണ്. ഒരാളുടെ മുഖത്ത് നോക്കിയാൽ അവന്റെ മനസ്സിൽ ശുഭമാണോ അശുഭമാണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ പറയുന്ന ഭാഗത്താണ് യെശയ്യാവ് പ്രവാചകൻ പറയുന്നത് അവരുടെ മുഖഭാവം അവർക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. അവർ ചെയ്യുന്ന പ്രവൃത്തികളൊന്നുമല്ല, അവർ പറയുന്ന വാക്കുകളൊന്നുമല്ല, അവരുടെ മുഖഭാവം അവരുടെ അവർക്ക് വിരോധമായി സാക്ഷീകരിക്കുകയാണ്. നമുക്ക് അതുപോലെയുള്ള ചില മുഖഭാവങ്ങൾ ഇന്ന് ദൈവമുമ്പാകെ ധ്യാനിക്കാൻ തക്കവണ്ണമാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. നമ്മളൊക്കെയും ആഗ്രഹിക്കുക, നമ്മുടെയൊക്കെയും മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും കുഞ്ഞുങ്ങളുടെയും മുഖഭാവം മാറുമ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ, മറ്റുള്ളവരുടെ മുഖഭാവത്തിൽ നിന്നും അവരുടെ യഥാർത്ഥത്തിലുള്ള ഇമോഷൻ വികാരം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മളൊക്കെയും ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും ഏറ്റവും അടുത്തു നിൽക്കുന്നവരുടെ പോലും, പങ്കാളികളുടെ പോലും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ പോലും മുഖഭാവം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അത്രമാത്രം നാം തമ്മിൽ അകലമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന് മുഖം നഷ്ടപ്പെടുന്ന ഒരു സംഭാഷണ രീതിയിലേക്ക് നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും ഇന്ന് നേരിട്ട് മുഖാമുഖം നോക്കി സംസാരിക്കുന്നതിന് താല്പര്യം ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മുഖാമുഖം നോക്കി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന അത്ര ഹൃദയത്തിന്റെ തീവ്രതയൊന്നും എത്ര കണ്ടുപിടുത്തങ്ങളിലൂടെ നാം സംവദിച്ചാലും ഉണ്ടാവുകയില്ല എന്നുള്ളത് സത്യമാണ്. അഥവാ നാം അങ്ങനെ ചെയ്യുന്നുണ്ടോ എങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പരമാവധി അസത്യങ്ങൾ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നത് മുഖത്ത് നോക്കാതെയുള്ള സംസാരത്തിൽ തന്നെയാണ്. അത് വളരെ സത്യമായ കാര്യമാണ്. അഥവാ അവിടെ ഒരു വീഡിയോ കോൺഫറൻസ് ഉണ്ടെങ്കിൽ പോലും അസത്യങ്ങൾ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ചില സംഭാഷണങ്ങളാണ് ഇതുപോലെയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ നാം നടത്തുന്ന സംഭാഷണങ്ങൾ. നമ്മുടെ സഭ ഉൽപ്പാദിപ്പിച്ച് പോറ്റി വളർത്തിയ വചനം, കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുന്ന മാതാപിതാക്കൾക്ക് അവരുടെ മേൽ അധികാരമുണ്ട് എന്ന് പറയുന്ന പോലെ, സഭയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട സഭ പോറ്റി വളർത്തിയ ഈ ദൈവവചനത്തെ വ്യാഖ്യാനിക്കാനുള്ള പൂർണമായ അവകാശം സഭയ്ക്ക് പുറത്തുള്ളവർക്കല്ല, സഭയ്ക്കുള്ളിലുള്ളവർക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഒന്ന് രണ്ട് വേദപുസ്തക കഥാപാത്രങ്ങളുടെ മുഖഭാവത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്.
ഒന്നാമതായി ഉൽപ്പത്തി പുസ്തകം 4:7 ഏഴാം വാക്യത്തിൽ ആദിമ മാതാപിതാക്കളുടെ ആദ്യജാതനായ കയ്യന്റെ മുഖഭാവത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4:7 അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, 6:7 കയ്യനോട് യഹോവ ചോദിക്കുകയാണ്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്തിന്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കയ്യൻ ആ ദൈവം തമ്പുരാൻ ഹാബേലിന്റെ ബലിയിൽ പ്രസാദിച്ചപ്പോൾ മാനസികമായി ഉണ്ടായ അസ്വാരസ്യങ്ങൾ, ഇഷ്ടക്കേടുകൾ ദൈവത്തിന് മുമ്പാകെ പ്രകടിപ്പിച്ചപ്പോൾ, മുഖം കൊണ്ട് പ്രകടിപ്പിച്ചപ്പോൾ തന്നെ ദൈവം തമ്പുരൻ അത് മനസ്സിലാക്കുകയും കയ്യനോട് ചോദിക്കുകയും ചെയ്യുന്നു, നിന്റെ മുഖം വാടുന്നത് എന്തിനാ? ഹാബേലിനെ കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറയുന്നത് ഹാബേൽ മരണശേഷവും സംസാരിച്ച വ്യക്തി എന്നാണ്. കാരണം അത്രമാത്രം ദൈവത്തിന് പ്രീതനായ ഒരു മനുഷ്യൻ, ദൈവത്തിന് പ്രിയമായ രീതിയിൽ ബലിയർപ്പിച്ചപ്പോൾ ദൈവം തമ്പുരാൻ സ്വാഭാവികമായും അതിൽ പ്രസാദിക്കുകയും അതിന്റെ കണ്ണുകടി ഉണ്ടാകുന്നത് കയ്യനിലുമാണെന്ന് നാം കാണുന്നുണ്ട്. നമ്മുടെയൊക്കെയും ആരാധനയും ഇതുപോലെയാണ്. ദൈവം തമ്പുരാന്റെ മുൻപാകെ ബലിവസ്തുവുമായി, നമ്മുടെ ഹൃദയമാകുന്ന ബലിവസ്തുവുമായി കടന്നു വരുമ്പോൾ അവിടെ ചിലപ്പോഴൊക്കെ കയ്യന്റേതുപോലെയുള്ള ചില പുഴുക്കുത്തുകൾ വീണ ഹൃദയങ്ങൾ നാം ദൈവത്തിന് മുൻപാകെ സമർപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സമർപ്പണം പൂർണ്ണമാകാതെ വരാറുണ്ട്, അല്ലെങ്കിൽ ദേവാലയത്തിൽ പോകാതെ വീട്ടിൽ നിന്ന് ടെലിവിഷനിലൂടെയോ മൊബൈൽ ഫോണിലൂടെയോ കുർബാന കണ്ട് സംതൃപ്തി അടയുന്നവർ ഇന്ന് ഒരുപാട് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അവിടെ ചെന്നാൽ കാണുന്നത് തന്നെ, വീട്ടിൽ ചെന്നാൽ കാണുന്നതും ഇത് തന്നെ എന്നുള്ള രീതി. മറ്റു ചിലർ വിചാരിക്കാറുണ്ട്, ഞായറാഴ്ച ആരാധനയിൽ ഞാൻ പോയില്ല, അതുകൊണ്ട് അവിടെ ആരാധനയൊന്നും നടന്നില്ല എന്ന് വിചാരിക്കുന്ന ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ഒരാൾ പങ്കെടുത്തില്ല എന്ന് കരുതി ഒരിക്കലും ആരാധന ഇല്ലാതെ ഇരിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തിന്റെ ആലയത്തിലേക്ക്, ദേവാലയത്തിലേക്ക്, മനുഷ്യനിർമ്മിതമായ ദേവാലയത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ ദൈവനിർമ്മിതമായ നമ്മുടെ ശരീരമാകുന്ന ആലയം ഏറ്റവും പരിശുദ്ധമായി കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അതിന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന നമ്മുടെ ബലിവസ്തുവായ ഹൃദയം, പട്ടക്കാരനും ശുശ്രൂഷക്കാരനും ചേർന്ന് പറയുന്നുണ്ട്, ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കണം എന്ന് പറയുന്നുണ്ട്. ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലതുഭാഗത്ത് മെച്ചികാ തമ്പുരാൻ എഴുന്നള്ളിയിരിക്കുന്ന ആ മഹോന്നതങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങൾ ഇരിക്കണമെന്ന് പറയുമ്പോൾ ചിന്തിക്കുക, നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കുക, ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, മദ്ബഹായിൽ നിൽക്കുന്ന ശുശ്രൂഷകർ, പൗരോഹിതരും ശുശ്രൂഷകരും, താഴെ നിൽക്കുന്ന അൽമായരും ഉൾപ്പെടെയുള്ള ആളുകൾ, ചിലപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്ന അച്ഛന്റെ ചിന്തകൾ ചിലപ്പോഴൊക്കെയും ആ ദൈവിക സാന്നിധ്യത്തിലേക്ക് ഉയർത്തപ്പെടുമായിരിക്കാം. അൽമായരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒന്ന് രണ്ട് പേരെങ്കിലും അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിക്കൊണ്ട് ഹൃദയങ്ങളെ ദൈവസ്ഥലത്തിൽ സമർപ്പിക്കുന്നുണ്ടായിരിക്കാം. ചിലരുടെയൊക്കെ കണ്ണു നിറയുന്ന സാഹചര്യം ആ സമയത്ത് ഉണ്ടാകുന്നുണ്ടായിരിക്കാം. എന്നാൽ കയ്യനെ പോലെ ആ സമയത്ത് പോലും ദൈവത്തിന്റെ ഏകപുത്രനായി യേശു തമ്പുരാൻ കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കുമ്പോഴും കരങ്ങളിൽ വീഞ്ഞും വെള്ളവും ചേർത്ത് കലർത്തിയ കാസായ എടുത്ത ദൈവം ശിഷ്യന്മാർക്ക് വേണ്ടി വാഴ്ത്തി അവർക്ക് വേണ്ടി രക്തമായി കൊടുക്കുമ്പോഴും കർത്താവ് പറയുന്നത് എന്റെ ശരീരം പോലെയാകുന്നു എന്നല്ല, ഇതെന്റെ രക്തം പോലെയാകുന്നു എന്നല്ല പറയുന്നത്, ഇതെന്റെ ശരീരമാകുന്നു എന്നും ഇതെന്റെ രക്തമാകുന്നു എന്നും പരിശുദ്ധ രൂഹ ആവർത്തിച്ച ഈ അപ്പത്തെ ഞങ്ങളുടെ ദൈവമായ മെസ്സിഹാ തമ്പുരാന്റെ ശരീരം പോലെയാക്കി തീർക്കണമേ എന്നല്ല അവിടെ പ്രാർത്ഥിക്കുന്നത്, ശരീരമാക്കി തീർക്കണമേ, ശരീരമാക്കി രൂപാന്തരപ്പെടുത്തുമാറാകട്ടെ, രക്തമായി രൂപാന്തരപ്പെടുത്തുമാറ രക്തം പോലെയാക്കട്ടെ എന്നല്ല അവിടെ ശരീരവും രക്തവുമാക്കുന്ന ആ സ്നേഹം എന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയും നമ്മുടെയൊക്കെയും ഹൃദയങ്ങൾ കയ്യനെ പോലെയാണോ ഹാബേലിനെ പോലെയാണോ നാം സമർപ്പിക്കുന്നത് ചിന്തിക്കുക. ആ സമയത്ത് സമർപ്പണം പൂർണ്ണമാകാത്തത് കൊണ്ട് തന്നെയാണ് ദേവാലയത്തിലെ ബലിയുടെ ശേഷം പുറത്തേക്കിറങ്ങുമ്പോൾ കയ്യനെ പോലെ നമ്മുടെ മുഖഭാവവും മാറുന്നത്. ചിലരുടെ ബലിയിൽ ദൈവം തമ്പുരാൻ, നാം വിചാരിക്കാത്ത ചിലരുടെ ബലിയിൽ, നാം ഇളയവരെന്ന് കയ്യന്റേതിലും ഇളയ പ്രായത്തിൽ ഇളയവനാണല്ലോ ഹാബേൽ, നാം ഇളയവരെന്ന് വിചാരിക്കുന്നവർ ദൈവത്തിനടുത്ത് ഉള്ള സമ്പർക്കത്തിന്റെ കാര്യത്തിലായാലും ദേവാലയത്തിൽ കൊടുക്കുന്ന പണത്തിന്റെ അളവിന്റെ കാര്യത്തിലായാലും അച്ഛന്മാരുമായുള്ള അല്ലെങ്കിൽ തിരുമേനിമാരുമായുള്ള സംസർഗത്തിന്റെ കാര്യത്തിലായാലും നമ്മേക്കാൾ താഴെയുള്ളവർ നമ്മൾ വിചാരിക്കുന്ന പലരും അനുഗ്രഹവുമായി തിരിച്ചു പോകുമ്പോൾ
കയ്യനെ പോലെ മുഖം വാരി നിൽക്കാൻ തക്കോളം വിധിക്കപ്പെട്ടവരായി നമ്മളിൽ പലരും മാറുന്നുണ്ട്. പക്ഷെ അത് പുറത്തു കാണിക്കാൻ നമുക്ക് പേടിയാണ്. കാവ്യത്തിൽ, അതായത് സങ്കീർത്തനമാകുന്ന കാവ്യത്തിൽ ദൈവത്തമ്പുരാന്റെ മുമ്പാകെ ദാവീദ് ആത്മാവിൽ നിറഞ്ഞു പറയുകയാണ്, കൈത്താളങ്ങളോടെ, ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ തുതിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ ഒരു ഒരു വലിയ ചട്ടം ആ സമയത്ത് നൽകുന്നുണ്ട്. അത് അതിനെയൊക്കെയും ഇന്നത്തെ ആ പുതിയ തലമുറ വളച്ചൊടിച്ച് പല രീതിയിലാക്കി ആരാധനയുടെ ശൈലി തന്നെ മാറ്റിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ യേശു തമ്പുരാൻ പഠിപ്പിച്ച പ്രാർത്ഥന, ആരാധന ആ യേശു തമ്പുരാന്റെ മുമ്പാകെ സമർപ്പിക്കേണ്ടത് രഹസ്യത്തിലാണ്. വെറും രഹസ്യത്തിൽ കയറിയിരുന്ന വാക്കുകൾ ഉച്ചരിക്കുക എന്നുള്ളതല്ല, കണ്ണുനീര് വേണം അവിടെ. യേശു തമ്പുരാന്റെ മുൻപാകെ നിന്റെ കണ്ണുനീർ, ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന ചൂട് കണ്ണിലൂടെ കണ്ണുനീരായി പുറത്തേക്ക് ഇറങ്ങി യേശു തമ്പുരാന്റെ പാദപീഠമാകുന്ന ഈ ഭൂമിയിൽ പതിക്കുമ്പോൾ ദൈവം തമ്പുരാന്റെ ശ്രദ്ധ നമ്മുടെ പക്കലേക്ക് തിരിയും. യേശു തമ്പുരാന്റെ അടുക്കലെത്തി നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ഭാവി ജീവിതത്തെ കുറിച്ചുള്ള വ്യാകുലതകളൊക്കെയും പങ്കുവയ്ക്കുമ്പോൾ, പിതാവിനോട് മക്കൾ തങ്ങളുടെ ആഗ്രഹങ്ങൾ പങ്കുവയ്ക്കുന്നത് പോലെ പങ്കുവയ്ക്കുമ്പോൾ, സ്വാഭാവികമായും ദൈവം തമ്പുരാൻ നമ്മുടെ ബലിയിലും നമ്മുടെ പ്രാർത്ഥനയിലും പങ്കെടുക്കും, പ്രസാദിക്കുമെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. ശക്തമായ ഓർത്തഡോക്സ് ആരാധനയുടെ, ഓർത്തഡോക്സ് കാഴ്ചപ്പാടിലുള്ള പ്രാർത്ഥനയുടെ വ്യക്തമായ ഉദാഹരണം നമ്മൾ കാണുന്നത് ഗെത്സമന തോട്ടത്തിലാണ്. അങ്ങനെ ബഹളമുണ്ടാക്കി പ്രാർത്ഥിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന് ഉണ്ടായിരുന്നെങ്കിൽ യേശു തമ്പുരാന് അവിടെ ഒരു വലിയ സ്റ്റേജ് ഒക്കെ കിട്ടി തന്റെ അവസാനത്തെ പ്രാർത്ഥനയല്ലേ എന്ന് കരുതി അത് ഒരു വലിയ മീറ്റിംഗ് ആക്കി മാറ്റാമായിരുന്നു. യേശു തമ്പുരാൻ പ്രാർത്ഥിച്ചത് ഒരു കല്ലേറ് ദൂരമിരുന്ന ശിഷ്യന്മാർ പോലും കേട്ടില്ല. അതിനേക്കാൾ രസമുള്ള ഒരു കാര്യം ശിഷ്യന്മാർ ഉറങ്ങിപ്പോയി എന്നാ പറഞ്ഞത്. കാരണം അവർക്കുറങ്ങാൻ തക്കവണ്ണമുള്ള രീതിയിൽ സൈലൻസ് അവിടെ ഉണ്ടായിരുന്നു, നിശബ്ദത അവിടെ ഉണ്ടായിരുന്നു. യേശു തമ്പുരാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു വാക്കുകൊണ്ടുപോലും ഒരു മനുഷ്യനെ, അവന്റെ സ്വകാര്യതയെ യേശു തമ്പുരാൻ ശല്യപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം. അതാണ് ഓർത്തഡോക്സ് ആത്മീയത. വിശുദ്ധ കുർബാനയിൽ നിൽക്കുമ്പോഴും പ്രാർത്ഥനാ കൂട്ടങ്ങളിൽ കടന്നു വരുമ്പോഴും ശബ്ദമുയർത്താൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മുടെ ശബ്ദം കൂടുതലായി മറ്റുള്ളവർ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. എന്നാൽ പുറകിലിരിക്കുന്നവർക്ക് ഉറങ്ങാൻ തക്കവണ്ണം, അത് വേറൊരു രീതിയിലല്ല, പുറകിലിരിക്കുന്നവർക്ക് ഒരു ശല്യവും ഉണ്ടാകാത്ത രീതിയിൽ, അല്ലെങ്കിൽ മറ്റൊരാൾ കൂടെ നിൽക്കുന്ന ഒരാളുടെ ശ്രദ്ധ തിരിയാത്ത രീതിയിൽ നമ്മുടെ ആരാധന, 100 പേരുണ്ടെങ്കിൽ 100 ഒന്നായി നമ്മുടെ മനസ്സും ശരീരവും ശബ്ദവും ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുമ്പോൾ അതാണ് ഉത്തമമായ ബലി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. അവിടെയാണ് ദൈവം തമ്പുരാൻ പ്രസാദിക്കുന്നത്. അഥവാ പ്രസാദമില്ലാതെ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണവും നമ്മൾ തന്നെയാണ് എന്ന് ഇവിടെ മനസ്സിലാക്കുക. ഞാൻ അതിന്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ വ്യക്തിയായിട്ട് സൂചിപ്പിക്കാനുള്ള മുഖഭാവവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ വ്യക്തിയായി സൂചിപ്പിക്കാനുള്ളത് നെഹെമ്യാവിനെയാണ്. നെഹെമ്യാവിന്റെ പുസ്തകം 2:2 പറയുന്നുണ്ട്, രാജാവ് എന്നോട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്താ, നിനക്ക് ദീനമൊന്നുമില്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് രാജാവിന് മനസ്സിലാകുന്നു. തന്റെ അരമനയിൽ സർവ സന്നാഹങ്ങളോടും കൂടി സർവ സുഖ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ തന്റെ സ്റ്റാഫുകളുടെ കൂട്ടത്തിൽ, രാജ കിങ്കരന്മാരുടെ കൂട്ടത്തിലുള്ള രാജാവിന്റെ അരമനയിൽ പോലും സ്വാതന്ത്ര്യമുള്ള ഒരു മനുഷ്യൻ, സ്വന്തം നാട്ടുകാരനല്ല എന്നോർക്കാം. യെരുശലേമിൽ മതിലുകൾ പൊളിഞ്ഞു കിടക്കുന്നത് ഓർത്ത് നെഹെമ്യാവ് വളരെ ദുഃഖത്തിൽ സങ്കടത്തിലായിരിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ അവന്റെ മേലധികാരിയായ രാജാവിന് സാധിക്കുന്നു. രാജാവ് ചോദിക്കുമ്പോൾ അവൻ കാര്യമെല്ലാം തുറന്നു പറയുന്നു. ഇന്ന് നമ്മുടെയൊക്കെയും ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സ്മൈലികളുടെ കാലഘട്ടമാണ്. നമ്മുടെ മനസ്സിലുള്ള വികാരങ്ങൾ, മനസ്സിലുള്ള ഇമോഷൻസ് ഒക്കെയും സ്മൈലികളായി ടെലിഫോണിന്റെയും അതുപോലെയുള്ള പുതിയ മാധ്യമങ്ങളുടെയൊക്കെയും സ്ക്രീനിലൂടെ പരസ്പരം കൈമാറ്റം ചെയ്യുന്നവരാണ് നമ്മൾ. അത് കണ്ടാൽ പോലും ചിലപ്പോഴൊന്നും നമുക്ക് പരസ്പരം അവരുടെ ഉള്ളിലെ ഭാവം എന്താണ് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ടെക്നോളജിയൊക്കെ ഇത്രയും വളർന്നിട്ടും ഒരാളുടെ മുഖത്ത്
ഉള്ളത് എന്താണ് എന്ന് അല്ലെങ്കിൽ ഒരാളുടെ ഉള്ളിലുള്ളത് എന്താണ് എന്ന് മുഖത്ത് നോക്കി കണ്ടുപിടിക്കാൻ നമുക്ക് ഒരിക്കലും സാധിച്ചില്ല എന്നുള്ളത് വലിയ കാര്യമാണ്. പഴയ നിയമത്തിൽ ജോസഫിനെ നാം കാണുന്നുണ്ട്. ജോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അപ്പക്കാരുടെ പ്രമാണി, പാനപ്രവാഹകന്മാരുടെ പ്രമാണി രണ്ടുപേരും രാവിലെ സ്വപ്നം കണ്ട് വിഷമിച്ചിരിക്കുമ്പോൾ അവരുടെ അടുക്കിലേക്ക് വന്ന് ഈ ലോകത്തിൽ ഒരു സന്തോഷവും അനുഭവിച്ച്, പ്രത്യേകിച്ച് തൊട്ട് മുമ്പുള്ള 3-4 ദിവസങ്ങളായി ഒരു സന്തോഷവും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യൻ വന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മുഖം വാടിയിരിക്കുന്നത് എന്ന്. നമുക്കൊക്കെ ആഗ്രഹമുണ്ട് മറ്റുള്ളവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാനുള്ള ആഗ്രഹമുണ്ട്. കാരണം അത് ഒരു പ്രത്യേക കണ്ടീഷണൽ ക്ലോസ് ആണ്. നമ്മളൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം, എനിക്ക് സന്തോഷമുണ്ടെങ്കിൽ മാത്രം, എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ മറ്റുള്ളവരോട് ദുഃഖത്തിലേക്ക് പങ്കെടുക്കാൻ തക്കവും നമ്മളൊക്കെയും ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പല സാധനങ്ങളും ദാനം ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. സർപ്ലസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡൊണേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും പിതാവിന്റെ അടുക്കിൽ നിന്നും ദൂരേക്ക് മാറ്റപ്പെട്ടു, സഹോദരന്മാരാൽ വെറുക്കപ്പെട്ടു, ഉപദ്രവിക്കപ്പെട്ടു, വിൽക്കപ്പെട്ടു, പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ടു. അതുപോലെ തന്നെ പോത്തിഫറിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും പലതരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായി. അതിൽ വശംവദരാകാതെ വന്നപ്പോൾ പോലും കള്ളക്കേസിൽ കുടുക്കി കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. ഒരിക്കലും ഇനി ഒരു പുറലോകം കാണാമെന്ന് പോലും അദ്ദേഹത്തിന് ഒരു ആഗ്രഹമോ മോഹമോ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഹോപ്പ് ഉണ്ടാകുന്ന സാഹചര്യമല്ല. പ്രത്യേകിച്ച് അത് ഈജിപ്റ്റാണ്. ഇസ്രായേൽക്കാരിൽ ഒരാൾ ഈജിപ്തിന്റെ കടമറയിൽ എത്തിക്കഴിഞ്ഞാൽ എപ്രകാരമായിരിക്കും അവർ ട്രീറ്റ് ചെയ്യുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എങ്കിലും അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകളൊക്കെ കണ്ട് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു എന്നൊക്കെ അവിടെ പറയുന്നുണ്ട്. എങ്കിലും അവൻ ചിന്തിച്ചു ഒരു കാര്യം, നിന്റെ മുഖത്തിന് എന്ത് പറ്റി, നിന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നു. പിന്നീട് ജോസഫിനെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ കൊണ്ടുപോകുന്നത് പിന്നീട് നടന്നൊക്കെ ചരിത്രമാണ്. പിന്നീട് ജോസഫ് താഴേക്ക് നോക്കേണ്ടി വന്നിട്ടില്ല, പുറകിലേക്ക് നോക്കേണ്ടി വന്നിട്ടില്ല. ജോസഫ് പിന്നെ വച്ചടി വച്ചടി കയറുകയായിരുന്നു ആ ഒരൊറ്റ ചോദ്യത്തിന് ശേഷം. ആ മുഖഭാവം മനസ്സിലാക്കാൻ ജോസഫിന് സാധിച്ചു എന്നുള്ളതാണ്. യെരുശലേമിന്റെ മതിലുകൾ തകർക്കപ്പെടുകയും വാതിലുകൾ തീവച്ച് നശിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ നെഹെമ്യാവ് ഇതുപോലെ വേദനിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് രാജാവ് വന്ന് ചോദിക്കുന്നത്, നിന്റെ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് എന്ത്. അവിടെ നടക്കുന്ന കോലാഹലങ്ങളെല്ലാം കാതങ്ങൾക്കപ്പുറം കിലോമീറ്ററുകൾക്കപ്പുറം നിൽക്കുന്ന നെഹെമ്യാവിന് തൊട്ടടുത്ത് കേൾക്കുന്നത് പോലെ കേൾക്കാമായിരുന്നു. തന്റെ സ്വന്തം ജനം സ്വന്തം നഗരം നശിപ്പിക്കപ്പെട്ട ഓർത്ത് വിലപിക്കുന്നതൊക്കെയും തൊട്ടടുത്തു നിന്ന് കേൾക്കുന്നത് പോലെ തമ്പുരാൻ നെഹെമ്യാവിന് കേൾക്കാൻ സാധിക്കുമായിരുന്നു. ഒന്ന് ചിന്തിക്കുക പ്രിയമുള്ളവരെ, ശബ്ദം ആ ദൂരെ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളുടെ ശബ്ദം തൊട്ടടുത്ത് കേൾക്കാൻ തക്കവണ്ണമുള്ള ഒരു വലിയ മനസ്സ് നെഹെമ്യാവിനുണ്ടായി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ശബ്ദം ഒരിക്കലും ഇല്ലാതെയാകുന്നില്ല, ഒരിക്കൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ശബ്ദം ഒരിക്കലും ഇല്ലാതെയാകുന്നില്ല എന്നാണ് ഫിസിക്സ് പഠിപ്പിക്കുന്നത്. ഇപ്പോൾ ഉണ്ടായ ശബ്ദം വായുവിൽ ഇങ്ങനെ എക്കോ ആയിട്ട് ഇങ്ങനെ എറ്റേണൽ ആയിട്ട് ഇങ്ങനെ നിൽക്കുമെന്നാണ് ഫിസിക്സ് പഠിപ്പിക്കുന്നത്. അതെങ്ങനെയെങ്കിലും ഒന്ന് റീകളക്ട് ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. റെക്കോർഡ് ചെയ്ത ഒഴികെയുള്ള സംഭവങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത് പോലെ റെക്കോർഡ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ റീകളക്ട് ചെയ്യാനുള്ള ഏതെങ്കിലും രീതിയിലുള്ള ഒരു ടെക്നോളജി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു പോയ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ചെയ്തു പോയ ചില കാര്യങ്ങളൊക്കെയും ഒന്ന് റീകളക്ട് ചെയ്ത് നമ്മുടെ പുതിയ തലമുറയുടെ മുൻപാകെ കേൾപ്പിക്കുകയോ കാണിക്കുകയോ ചെയ്താൽ ലജ്ജയില്ലാതെ അവരുടെ മുൻപാകെ നിൽക്കാൻ നമ്മൾ എത്ര പേർക്ക് സാധിക്കുമെന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം തമ്പുരാന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നാം ചെയ്ത കാര്യങ്ങളൊക്കെയും രഹസ്യത്തിലാണ് എന്ന് കരുതി നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മുടെ മുൻപാകെ ഇങ്ങനെ അത് ഒരു ടെലിവിഷൻ സ്ക്രീനിൽ എന്ന പോലെ കാണിക്കുമ്പോൾ, ഒരു വലിയ ജനസമൂഹത്തിന് മുൻപാകെ നീ ചെയ്ത കാര്യം ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ, നീ പറഞ്ഞ കാര്യം ഇതൊക്കെയാണെന്ന് പറഞ്ഞ് കീർത്തിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ലജ്ജിതരായി പോകാൻ സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വാക്കുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും പരമാവധി പോസിറ്റീവ് എനർജി ഉള്ളതായി തീരണമെന്നാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ സന്ധ്യായാമങ്ങൾ നമ്മുടെ ഭവനങ്ങളെ കടന്നു ചെല്ലുമ്പോൾ, കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ പ്രാർത്ഥിക്കണമെന്നാണ് പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് അവിടേക്ക് ടെലിവിഷൻ പരമായ കാര്യങ്ങളും അതുപോലെ ഗോസിപ്പുകളുമായിട്ട് നമ്മുടെ ഭവനങ്ങൾ അങ്ങ് നിറയുകയാണ്. അവിടേക്ക് കടന്നു വരുന്ന പൈശാചികമായ ശക്തികളാണ്, നമ്മുടെ വാക്കുകളിലൂടെ പിശാച് നമ്മൾ പുറത്തുനിന്ന് നമ്മുടെ വാക്കുകളിലൂടെ നമ്മുടെ വീടുകളിൽ ആകപ്പാടെ നിറയുകയാണ്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും നമ്മുടെ ഭവനത്തിനുള്ളിൽ നിറഞ്ഞു നിന്നിട്ട് ഒരു പൈശാചിക ശക്തിയായി ഇന്നും നാളെയും മറ്റന്നാളും നമ്മുടെ ജീവിതത്തിനെ ആക്രമിച്ചു. അതിന്റെ ഒന്നും കാരണം പുറത്തുനിന്നൊന്നുമല്ല, നമ്മൾ ഉച്ചരിക്കുന്ന വചനങ്ങളിൽ നിന്ന് തന്നെ, നമ്മൾ ഉച്ചരിക്കുന്ന, നമ്മൾ പ്രവർത്തിക്കുന്ന വാക്കുകളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും തന്നെ പിശാച് നമ്മുടെ ഭവനത്തിന്റെ ഉള്ളിലേക്ക് കയറി വാസമാക്കുകയാണ്. പണ്ടൊരു തമാശ രീതിയിൽ ഒരു കഥ പറഞ്ഞ് ഓർക്കുന്നുണ്ട്, പണ്ട് നോഹയും മക്കളും കൂടി ഓരോ മൃഗങ്ങളെയായി പെട്ടകത്തിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഒടുവിൽ വന്ന ഒരു കഴുത പെട്ടകത്തിനുള്ളിലേക്ക് കയറാനുള്ള ഒരു ഒരു വൈമുഖ്യം കാണിച്ചപ്പോൾ നോഹ ഒരു തള്ളു കൊടുത്തിട്ട് ദേഷ്യത്തിൽ പറയുകയാണ്, കേറ് പിശാചി അകത്തേക്ക് എന്ന് പറഞ്ഞപ്പോൾ കഴുതയും അതോടൊപ്പം തന്നെ കാത്തുനിന്ന പിശാചു അകത്തേക്ക് കയറി എന്ന് പറയുന്നത് പോലെ നമ്മളും ചില കാര്യങ്ങളൊക്കെ കളിയായി പറഞ്ഞു പോകുമ്പോൾ അവിടേക്ക് സാത്താൻ തക്കം നോക്കിയിരിക്കുകയാണ്, പിശാച് തക്കം നോക്കിയിരിക്കുകയാണ്. നമ്മുടെ ഭവനത്തിലേക്ക് ദൈവദൂതന്മാരാൽ ചുറ്റപ്പെട്ട ഈ ഭവനത്തിലേക്ക് കയറാൻ ദൈവത്തിന് മുൻപാകെ നിരന്തര പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ നല്ലവനാണ് നല്ലവനാണ് ദൈവം തമ്മനെ പലപ്പോഴും പറയുമ്പോഴും അല്ല, അവന്റെ പക്കൽ ചില കുറവുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ഒരു കുറവിൽ ആ ഒരു പഴുതിൽ പിടിച്ചുകൊണ്ട് ഞാൻ കയറിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ദൈവം തമ്മനെ അനുവാദം കൊടുക്കും. ഇയ്യോബിന്റെ കാര്യത്തിൽ ചെയ്തതുപോലെ അങ്ങനെ ഒരു അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ മുമ്പ് നമ്മുടെയൊക്കെയും ഭവനത്തിന് ചുറ്റുപാടും ഓരോ പഴുതുകളും നോക്കി പിശാച് കാത്തു നിൽക്കുകയാണ്. നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കുകളും നോക്കി കാത്തു നിൽക്കുകയാണ് അകത്തേക്ക് കടക്കാൻ. അങ്ങനെ അകത്തേക്ക് കടന്നു കഴിയുമ്പോൾ പിന്നീട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന, നമ്മുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് കടന്നു പോകുന്ന ചില ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും അങ്ങനെയുള്ളതായി തീരുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. നമ്മുടെ പിന്നീട് നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, പരസ്പരം അവരെ ധൈര്യപ്പെടുത്തുകയും അതുപോലെ തന്നെ ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്തുകൊണ്ട് രണ്ടാമത്തെ അധ്യായം അവസാനിക്കുമ്പോൾ പറയുന്നുണ്ട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിങ്ങൾക്ക് ഒരിച്ചിലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ അധ്യായം അവസാനിപ്പിക്കുകയാണ്. ഒരു വലിയ ജനക്കൂട്ടത്തെ തന്റെ ഒപ്പം ചേർത്തുകൊണ്ട് എരിശിലേമിന്റെ മതിലുകൾ പണിയാൻ തക്കവണ്ണം ആരംഭിക്കുകയാണ് നെഹെമ്യാവ്. അങ്ങനെ ആ ഒരു ഉദ്യമത്തിൽ നെഹെമ്യാവും തന്റെ കൂട്ടരും വിജയം വരിക്കുകയാണ്. അങ്ങനെ പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും കുളിക്കുമ്പോൾ പോലും തന്റെ കൂട്ടത്തിൽ ആയുധം സൂക്ഷിച്ചുകൊണ്ടാണ് കുളിച്ചിരുന്നതെന്ന് പോലും നെഹെമ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്നു. ആക്രമണമൊക്കെ ഉണ്ടാകുമ്പോൾ ഏതു തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും തന്റെ മുഖഭാവത്തിൽ നിന്നും ഒരു ആ വാടിയിരിക്കുന്ന മുഖം ഒരു സന്തോഷത്തിന്റെ അവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ പലതരത്തിലുള്ള കടമ്പകളിലൂടെ കടന്നു പോകണമെന്നും പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകണമെന്നും നെഹെമ്യാവിന് മനസ്സിലായിരുന്നു. രണ്ടാമത്തെ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്, മുഖഭാവവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ മൂന്നാമത്തെ വ്യക്തി എന്ന് പറയുന്നതിനേക്കാൾ വ്യക്തികൾ എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ലൂക്കോസിന് സുവിശേഷം 24 അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ ഒരു വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ ഏതൊക്കെ വ്യക്തികളാണോ എന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല എങ്കിലും അവിടെ പറയുന്നത് യേശു തമ്പുരാന്റെ ശരീരം കാണാതെ ഇരിക്കുമ്പോൾ രണ്ട് പുരുഷന്മാർ അവിടേക്ക് കടന്നു വന്ന ദൈവദൂതന്മാർ കടന്നു വരുമ്പോൾ അവർ നിൽക്കുന്നത് കാണുകയും ഭയപ്പെട്ട് മുഖം കുനിച്ച് നിൽക്കുമ്പോൾ അവർ വന്ന് പറയുകയാണ്, ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവിടെ അവരുടെ മുഖം കുനിഞ്ഞു നിൽക്കുകയാണ്. മുഖത്തിന്റെ പ്രധാനപ്പെട്ട ഭാവം എന്ന് പറയുന്നത് ഭയമാണ്. അതിനെ കാരണം എന്താ? യേശു തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, മരിക്കുകയും കബറടക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. 3.5 വർഷക്കാലമായി ചെയ്ത അത്ഭുത പ്രവർത്തനങ്ങളെല്ലാം എല്ലാവരും കണ്ടതാണ്. എന്നിട്ടും അവർക്ക് വിശ്വാസമില്ല. അവര് പോയി നോക്കുമ്പോൾ അവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റ് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. 24 അധ്യായം പിന്നിലേക്ക് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ 2 സ്ത്രീകൾ രാവിലെ പോയിട്ട് അവന്റെ ശരീരം കാണാതെ തിരിച്ചു വന്നു എന്ന് പറഞ്ഞത് ഞങ്ങളെ വിസ്മയിപ്പിച്ചിരിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റ് വിശ്വസിച്ചു എന്നല്ല അവിടെ പറയുന്നത്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 22 വാക്യത്തിൽ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി അവന്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഇതൊന്നും അവർ അന്നേരം ആ സമയത്ത് പോലും വിശ്വസിച്ചിട്ടില്ല. എമ്മൗസിലേക്ക് പോവുകയാണ്, ക്ലയോപ്പാവും മറ്റൊരു ശിഷ്യനും കൂടെ എമ്മൗസിലേക്ക് പോകുമ്പോൾ യേശു തമ്പുരാൻ അവർക്ക് മനസ്സിലാവാത്ത ഒരു രൂപത്തിൽ അവരുടെ കൂടെ നടക്കുമ്പോൾ അവരോട് പറയും, യേശു തമ്പുരാനോട് അവർ വിവരിക്കുക, അവനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു അടക്കം ചെയ്തത് വരെയുള്ള കാര്യങ്ങൾ സത്യം, കാരണം അവർ കണ്ടതാണ്. മൂന്നാം ദിവസം ഉയർത്തുകൾക്ക് പറഞ്ഞ കാര്യം അവർ വിശ്വസിച്ചിട്ടില്ല. അവന്റെ കൂടെയുള്ള സ്ത്രീകൾ, അവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീകൾ വന്ന് പറഞ്ഞ് അവൻ ഉയർത്തെഴുന്നേറ്റുവെന്ന് ചില ദൂതന്മാർ പറഞ്ഞത് ഞങ്ങൾ കേട്ടു എന്ന് പറഞ്ഞിട്ട് പോലും അവര് പറയുകയാണ്, അവർ ഞങ്ങളെ ഭ്രമിപ്പിച്ചിരിക്കുന്നു, വിസ്മയിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അതിന്റെ ഒരു 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 യാഥാർത്ഥ്യത്തെ അവർ ഉൾക്കൊള്ളാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. അവർ വിചാരിക്കുന്നത് ഈ ഒഴിഞ്ഞ കല്ലറ എവിടെ പോയി, യേശുദുപരാന്റെ ശരീരം ആരെങ്കിലും മോഷിച്ചുകൊണ്ട് ഒരു അനുഗ്രഹമില്ലായ ഒരു ശാപത്തിന്റെ അവസ്ഥയിലാണ് എന്ന് അവർ ചിന്തിച്ചു. നമുക്കറിയാം അത് ഒരു ഗുഹയായിരുന്നു, താഴേക്ക് മണ്ണിട്ട് മൂടുന്ന കല്ലറയല്ല, ഗുഹയായിരുന്നു. കല്ല് മാറ്റി ആർക്കു വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതൊരു ശാപമായി അത് അവര് ചിലപ്പോൾ വേണമെങ്കിൽ അവര് മനസ്സിലാക്കിയിരിക്കാം. യേശുദമ്പുരാന്റെ തങ്ങൾ ഏറ്റവും സ്നേഹിച്ച യേശുദമ്പുരാന്റെ ശരീരം കാണാതെ വന്നപ്പോൾ അങ്ങനെയുള്ള ഭയവും അവർക്കുണ്ടായിരുന്നിരിക്കാം എന്ന് വിചാരിക്കുക. പ്രിയമുള്ളവരെ, യേശുദമ്പുരാനെ മനസ്സിലാക്കേണ്ട രീതിയിൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. വിശുദ്ധ കുർബാനയിലേക്ക് കടന്നു വരുമ്പോൾ പോലും യേശുദമ്പുരാനെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ സങ്കടമാണ്. വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ നമ്മുടെ അധരങ്ങളെ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പാപപരിഹാരപ്രദമായ ശരീരരക്തങ്ങളാകുന്ന തീക്കട്ട നമ്മുടെ അധരങ്ങളെ സ്പർശിക്കുമ്പോൾ യേശുദമ്പുരാന്റെ മുഖം ദർശിക്കാൻ നമുക്ക് സാധിക്കണം. യേശുദമ്പുരാന്റെ മുഖം ദർശിച്ചുകൊണ്ട് അവന്റെ ആ ഒരു ദീനാനുകമ്പയും നമ്മോടുള്ള കരുതലും സ്നേഹവും മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു നിർവൃതിയോടുകൂടി വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ യേശുദമ്പുരാൻ നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്നു എന്ന വിശ്വാസത്തോടുകൂടി ആ വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ മാത്രമേ അത് കുർബാന അനുഭവം ആയി മാറുകയുള്ളൂ. അല്ലെങ്കിൽ അത് വെറും ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമായി മാറുകയാണ്. ഒരു മിയർ പ്രോഗ്രാമായി മാറുന്ന ഒരു ചടങ്ങിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും വിശുദ്ധ കുർബാന അനുഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തമ്പുരാൻ പറയുന്നത് ഇത് എന്റെ ശരീരം പോലെയാണെന്നല്ല, ഇത് എന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് നൽകുന്നത്. യേശു തമ്പുരാന്റെ ശരീരത്തെ നമ്മുടെ ശരീരത്തിന് ഭാഗമാക്കി മാറ്റുകയാണ്. നമ്മുടെ ശരീരത്തിന് ഭാഗമാകും, നമ്മുടെ രക്തത്തിലൂടെ അത് നമ്മുടെ ശരീരത്തിന് ഭാഗമായി മാറുകയാണ്. യേശുദമ്പുരാന്റെ രക്തവും ശരീരവും നമ്മുടെ ശരീരത്തിന് ഭാഗമായി മാറുകയാണ്. അപ്പോൾ ചിന്തിക്കുക, നമ്മൾ ഓരോരുത്തരും ക്രിസ്തു തന്നെയാണ്. ശബരിമലയിലേക്ക് വ്രതം നോറ്റ ആൾക്കാർ പോകുമ്പോൾ അവരൊക്കെയും അന്വേഷിക്കുന്ന ദൈവത്തെ അന്വേഷിച്ച് പോവുകയാണ്. അന്വേഷിച്ച് പോയി കല്ലും മുള്ളും ഒക്കെ ചവിട്ടി എല്ലാ വിധത്തിലുള്ള പീഡനങ്ങളും താടനങ്ങളും അനുഭവിച്ച് 18-ാം പടി കയറി മുകളിൽ സന്നിധാനത്തെത്തുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന തത്വമസി, അത് നീ തന്നെയാണ്. നീ ഇതുവരെ അന്വേഷിച്ച് ഇവിടെ നടന്നു വന്ന് കഷ്ടതകളൊക്കെ സഹിച്ച് ഇവിടെ വരെ വന്ന് നീ അന്വേഷിച്ച ദൈവം അത് നീ തന്നെയാണ്. നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ദൈവം തമ്പുരാൻ നമ്മെ കൊണ്ട് ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യേശു തമ്പുരാൻ ആരാണ് എന്ന് മനസ്സിലാക്കാനും യേശു തമ്പുരാൻ കുർബാന അനുഭവത്തിലൂടെ നമ്മെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും വിശുദ്ധ കുർബാന അനുഭവത്തിന് ശേഷം നമ്മൾ എന്തായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം. വിശുദ്ധ കുർബാന അനുഭവത്തിന് ശേഷം അല്ലെങ്കിൽ വിശുദ്ധ മാമോദിസ കൂദാശയുടെ സ്വീകരണത്തിന് ശേഷം വിശുദ്ധ റൂഹായ നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരും മിയർ സാധാരണ മനുഷ്യരല്ല. ഒരു പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു എന്നാണ് വിശുദ്ധ പത്രോസ് സാക്ഷിക്കുന്നത്. അത്രമാസം ദൈവം തമ്പുരാന്റെ അതേ ഒരു സ്റ്റാറ്റസോടുകൂടി തന്നെ ജീവിക്കാനുള്ള എല്ലാ അധികാരമുള്ളവരാണ് നമ്മൾ. പക്ഷെ എന്നാൽ നമ്മൾ ഓരോ സാഹചര്യത്തിലും അത് കളഞ്ഞു കുളിക്കുകയാണ്. ആബേലിനെ പോലെ നന്മ കൊണ്ടൊന്ന് കാഴ്ചയണയ്ക്കാനുള്ള സാഹചര്യം നമുക്കുണ്ടായിരുന്നു. നെഹെമ്യാവിനെ പോലെ നമ്മുടെ സഹോദരങ്ങളെ ഓർത്ത് കണ്ണുനീര് പൊഴിക്കാനും മുഖം പാടാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുമുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ടായിരുന്നു. എന്നാൽ നമ്മളൊക്കെയും യേശു തമ്പുരാന്റെ ശിഷ്യന്മാരെ പോലെ 3.5 വർഷത്തെ ഈ ട്രെയിനിങ്ങിന് ശേഷവും തമ്പുരാൻ പറഞ്ഞതിനെ ഒരു വിശ്വാസത്തിലെടുക്കാതെ ഉയർപ്പിനെ പോലും സംശയത്തോടെ കാണുന്നവരാണ് നമ്മളൊക്കെയും. ഞാൻ വാക്കുകൾ അവസാനിപ്പിച്ചാണ് പ്രിയമുള്ളവർ. ഈ മുഖഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ
പ്രത്യേകതകളെ കുറിച്ച് മനസ്സിലാക്കാൻ യേശു തമ്പുരാനെ ദൈവ തമ്പുരാനെ സാധിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ചിന്തകൾ ആരംഭിച്ചത്. യെശയ്യാപ്രവചനം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറഞ്ഞ അവരുടെ മുഖഭാവം അവർക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. ചിന്തിക്കുക പ്രിയമുള്ളവരെ, നമ്മുടെ മുഖഭാവം ദൈവത്തിന് മുൻപാകെ നമ്മെക്കുറിച്ച് എന്താണ് സാക്ഷിക്കുന്നത്? എല്ലാ ദിവസവും സന്ധ്യ നമസ്കാരത്തിൽ സൂത്താറ നമസ്കാരം നമ്മൾ ചൊല്ലാറുണ്ട്. ഞാൻ എന്റെ കണ്ണുകളെ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എന്തിന്? അല്ലെങ്കിൽ എത്രമാത്രം മാനസികമായ നന്മയോടുകൂടിയാണ്, മാനസികമായ സുതാര്യതയോടുകൂടിയാണ് നാം ദൈവത്തിന് സന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്തുന്നു പ്രാർത്ഥിക്കുന്നത്? അഥവാ അങ്ങനെ കണ്ണുകൾ ഉയർത്തുന്ന ആ കാഴ്ച ദൈവം തമ്പുരാൻ കണ്ടാൽ നമ്മുടെ മുഖഭാവത്തിലും നമ്മുടെ ഉള്ളിലെ ഏതൊക്കെ രീതിയിലുള്ള തിന്മകൾ തിരിച്ചറിയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പ്രാർത്ഥിക്കാനുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകണം. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന് മുൻപാകെ എത്രമാത്രം അഭിനയിച്ചാലും എത്രമാത്രം മുഖത്ത് സന്തോഷം കൊണ്ടുവന്നാലും പ്രാർത്ഥന കൊണ്ടുവന്നാലും ഭക്തി കൊണ്ടുവന്നാലും ദൈവം തമ്പുരാൻ അതൊന്നും സ്വീകരിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. എത്രമാത്രം കോസ്മെറ്റിക്സ് ഉപയോഗിച്ചാലും ദൈവം തമ്പുരാൻ നമ്മുടെ മുഖത്തു നിന്നും നമ്മുടെ യഥാർത്ഥ മനുഷ്യനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ള കാര്യം മനസ്സിലാക്കണം. യേശു തമ്പുരാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് അങ്ങനെയുള്ളവരെ തന്നെയാണ്. കപട ഭക്തിക്കാരെ വെള്ളദേശ ശവക്കിളറുകളായും കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നവരായും ഒക്കെയാണ് അന്നുണ്ടായിരുന്ന പരീശന്മാരെ, കപടഭക്തന്മാരായ പരീശന്മാരെ യേശു തമ്പുരാൻ ശാസിച്ചതും വിമർശിച്ചതും. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. കപടഭക്തി, ഹിപ്പോക്രസി ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പാടില്ല. ഹൃദയം നിറഞ്ഞു തുളുമ്പത് എന്തോ അതാണ് വായ് പ്രസ്താവിക്കുന്നത്, മുഖത്ത് കാണുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പുന്ന ഭക്തി, ദൈവത്തോടുള്ള സ്നേഹം, അത് മുഖത്തുകൂടി വായിലൂടി കണ്ണിലൂടി ദൈവസന്നിധിയിലേക്ക് ഉയരാൻ, അത് പ്രാർത്ഥനയായി, ശബ്ദമില്ലെങ്കിൽ പോലും അതൊരു പ്രാർത്ഥനയായി ദൈവസന്നിധിയിലേക്ക് ഉയരാനും ഹാബേലിന്റെ ബലി പോലെ ദൈവം തമ്പുരാൻ സ്വീകരിക്കാനും സാധ്യമാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ രൂഹ നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.
വന്ദനായ തോമസ് മാത്യു അച്ഛൻ, ആനുകാലിക സംഭവങ്ങളെയും പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന മഴക്കെടുതികളെയും ഒക്കെ ഉൾപ്പെടുത്തി ആമുഖ വാക്കുകൾ നൽകി യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ യഹോവയുടെ തേജസ്സുള്ള കണ്ണിന് വെറുപ്പ് തോന്നുവാൻ തക്കവണ്ണം അവരുടെ നാവുകളും പ്രവൃത്തികളും അവന് വിരോധമായിരിക്കിയാൽ എരിശിലേം ഇടിഞ്ഞു പോകും. ഈ ആമുഖ വാക്കുകളിലൂടെ 3 പ്രധാനപ്പെട്ട സംഭവങ്ങളെ നമ്മുടെ മുമ്പിൽ നിരത്തുവാനായിട്ടിടയായി. മുഖഭാവം പലപ്പോഴും ഉണ്ടാകുന്നത് ഹൃദയത്തിലെ ചിന്തകൾ കൊണ്ടാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മുഖഭാവം മനുഷ്യന്റെ മനോഭാവത്തിൽ നിന്നാണ് പെട്ടെന്ന് പ്രകടമാകുന്നത്. ഈ മുഖഭാവത്തെ നമ്മൾ എത്ര ഒളിപ്പിച്ചാലും ദൈവം തമ്പുരാൻ അത് ദർശിക്കുവാൻ സാധിക്കുമെന്നുള്ളൊരു ചിന്ത കായന്റെ ജീവിതത്തിലൂടെ, നെഹമ്യാവിന്റെ ജീവിതത്തിലൂടെ, വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം ആസ്പദമാക്കി ക്രിസ്തുവിനെ കണ്ട മുഖം കുനിച്ചു നിന്നവരുടെ മുഖഭാവം മാറ്റുവാനിടയാക്കിയ സംഭവമൊക്കെ നമ്മൾ കേട്ടുകഴിഞ്ഞു. മുഖം വാടാനുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടാകാറുണ്ട്. ഈ മുഖഭാവം മാറ്റപ്പെടുമ്പോഴും ക്രിസ്തുവിന്റെ ഒരു മുഖഭാവം സുവിശേഷങ്ങളിലുടനീളം വ്യക്തമാക്കുന്നത് ജീർണിക്കുന്ന മനസ്സിന്റെ മുമ്പിലും പ്രകാശമായി മാറുന്ന ഹൃദയമാണ് ക്രിസ്തുവിന്റെ ഹൃദയം. അത് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം ക്രൂശിലെ ജീവിതം മാത്രം പരിശോധിച്ചാൽ മതി. വേദന അനുഭവിക്കാൻ പോകുന്ന രംഗങ്ങളിലും കൂടെ നിൽക്കുന്നവനെ പഴിക്കാതെ ശപിക്കാതെ ഒറ്റിക്കൊടുത്തവനെയും അനുഗ്രഹിക്കുവാനുള്ളൊരു മനസ്സോടുകൂടി ദീപ്തമായ മുഖഭാവത്തിന്റെ ഉത്കൃഷ്ടമായ ഒരു മാർഗമായിട്ടാണ് ക്രിസ്തു അവിടെ കാണുന്നത്. ക്രൂശിൽ കിടക്കുമ്പോഴും പറയുന്നു, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഈ മുഖഭാവം ക്രിസ്തു മാത്രം പഠിപ്പിച്ച ഒരു മുഖഭാവമാണ്. ഇതിലേക്ക് വളരുക എന്നുള്ളതാണ് ഓരോ ക്രൈസ്തവന്റെയും ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ദർശനം. ഇത് കുറച്ചെങ്കിലും മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലും തള്ളി പറയുന്ന അനുഭവങ്ങളിലും ഒക്കെ ജീവിച്ചെങ്കിലും പത്രോസ് ലീഹ ഒടുവിൽ പറയുന്നു, എന്നെ ക്രൂശിക്കുമ്പോൾ ക്രിസ്തുവിനെ ക്രൂശിച്ച ക്രൂശിന്റെ കാൽപാവൽ ചുംബിച്ചുകൊണ്ട് എനിക്ക് മരിക്കണം. ചിലപ്പോഴൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് ആരാധനയിൽ സംബന്ധിക്കുമ്പോഴോ വചനം കേൾക്കുമ്പോഴോ ധ്യാനത്തിലിരിക്കുമ്പോഴോ ദൈനംദിന ജീവിതത്തിലോ ഇത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളണമെന്നില്ല. പക്ഷേ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നിമിഷം ദൈവം തമ്പുരാൻ അതിനായിട്ട് നമുക്കൊക്കെ നൽകും എന്നുള്ളൊരു പ്രതീക്ഷ നമ്മൾ കൈവെടിയരുത്. അതിലേക്ക് എല്ലാവരെയും ദൈവം തമ്പുരാൻ ചിരിപ്പിക്കട്ടെ എന്നുള്ളൊരു ആഹ്വാനവും ഞാൻ ഇതിനോട് കൂട്ടിച്ചേർക്കുകയാണ്. പ്രിയപ്പെട്ട അച്ഛൻ, ഒരുപാട് ആശയങ്ങൾ ഒരു കൺവെൻഷൻ പ്രസംഗത്തിന് ഉപയുക്തമായ രീതിയിലുള്ള ഒത്തിരി കാര്യങ്ങൾ ഒരു കേവലം ചുരുങ്ങിയ സമയം കൊണ്ട് പറയുവാനായിട്ട് നന്നായി പഠിച്ച് ധ്യാനാത്മകമായി അവതരിപ്പിച്ചു. ഈ അവതരണം നമുക്കൊക്കെയും അനുഗ്രഹത്തിന് മുഖാന്തരമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അച്ഛന്റെ ഉദ്യമം വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തുടർന്നും അച്ഛന്റെ പ്രിയപ്പെട്ട വചന ശുശ്രൂഷ ഏറ്റവും അനേകർക്ക് അനുഗ്രഹപ്രദമാക്കി തീർക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഷൂബോറോ പ്രേയറിന്റെ പ്രത്യേകമായ സ്നേഹവും സന്തോഷവും അച്ഛനെ പ്രത്യേകമായിട്ട് ഈ സമയം അറിയിക്കുകയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. പ്രത്യേകമായിട്ട് പ്രാർത്ഥനയ്ക്ക് പേര് നൽകി ആവശ്യപ്പെട്ടിട്ടുള്ള സത്യത്തിന് വേണ്ടി ആവശ്യപ്പെട്ടുള്ള പേരുകൾ ഈ സമയത്ത് വായിക്കുന്നത്. ഒരു മറിയാമ ഇഗ്നാഷ്യസ് ഇന്ന് പ്രത്യേകമായിട്ടുള്ള സർജറിയാണ്. മറിയാമ ഇഗ്നാഷ്യസിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ സുമ സണ്ണി വളരെ രോഗാവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു, സുമ സണ്ണിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ ക്യാൻസർ ബാധിച്ച് ചികിത്സ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന മേരി, അതുപോലെ ജെമിനി അടുത്ത സമയത്തായിട്ട് ക്യാൻസറിന്റെ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നു, പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ മേഴ്സി മാത്യു, മിനു ജോർജ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ നിക്കൽ എന്ന് പറയുന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. അന്നമ്മ ജോർജ്, ഡേവി ജോർജ്, ബേബി കുട്ടി എബ്രഹാം, മണിക്കുട്ടി, ഐറിൻ ആൻ, വിനീത്, വി സി വർഗീസ്, ജീന, സി വൈ മാത്യു, കെ സി വർഗീസ്, കുര്യൻ ചെറിയ, ജേക്കബ് വർക്കി, രാജു എബ്രഹാം, ഏഡൻ, സോജൻ, ലീലാമ കുഞ്ഞച്ചൻ, ജൊഹാന, ഫിലിപ്രംബാച്ചൻ, ശോശമ്മ ജോൺ, ജോൺ ജോർജ്, തങ്കം ആൻഡ്രൂസ്, ജോൺ ചാക്കോ, അന്നമ്മ തോമസ്, കുഞ്ഞു കുഞ്ഞമ്മ, മോളി, രാജു ഡാനിയൻ, നോഹ അരുൺ, രൂബൻ ഡാനിയൻ, ആലിസ് ജോസഫ്, ജോയ് ബിൻസൂമൻ, ജൊഹാൻ, വർഗീസ് ജോർജ്, ജോൺ, മോളി താമരവേലി, മറ്റാരെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവരെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രവർത്തിക്കാനായിട്ട് ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, ഒരു പ്രഭാതം കൂടെ അങ്ങയുടെ സന്നിധിയിൽ ആരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് അനേക പ്രയാസം അനുഭവിക്കുന്നവരുടെ പേരുകൾ ഞങ്ങൾ വീണ്ടും ഹൃദയത്തിൽ ഓർക്കുന്നു. ഞങ്ങൾ പേര് പറയാത്തവരുമായി അങ്ങയുടെ സൗഖ്യത്തിന് വേണ്ടിയും അങ്ങയുടെ കൃപയ്ക്കും വേണ്ടിയും അപേക്ഷിക്കുന്ന അനേകരുണ്ട്, അവരെയും ഞങ്ങൾ ഓർക്കുന്നു. പ്രാർത്ഥിച്ച് സൗഖ്യം നൽകത്തക്കവണ്ണമുള്ള നന്മകളൊന്നും ഞങ്ങളില്ലെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ കുറവുകളെ പറ്റിയും ഞങ്ങളുടെ ബലഹീനതകളെ പറ്റിയും പരിപൂർണ്ണ ബോധ്യത്തോടുകൂടിയാണ് വീണ്ടും അങ്ങയുടെ സന്നിധി നിൽക്കുന്നത്. എങ്കിലും എളിമയോട് അനുതാപത്തോടെ സത്യസന്നിധിയിൽ അടുത്തു വരുന്നവരുടെ ശബ്ദം കേൾപ്പാൻ, അവരെ മാനിക്കാൻ അവിടുന്ന് കാണിക്കുന്ന താല്പര്യവും സ്നേഹവും ഞങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരും. ദൈവമേ, വേദനയോടുകൂടി അങ്ങയിൽ മാത്രം അഭയം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ മക്കളെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ. തമ്പുരാനെ, അങ്ങയുടെ നോട്ടവും സ്പർശനവും അങ്ങയിൽ നിന്ന് ലഭിക്കുന്ന തലോടലും ആ തലോടിയിൽ നിന്ന് ലഭിക്കുന്ന സുഖങ്ങളും ഒക്കെ അനുഭവിക്കാൻ തക്കവണ്ണം ഇതിലേക്ക് സഹായിക്കണമേ. രോഗത്തിനെ പറ്റിയുള്ള ഭയവും രോഗമൂലമുണ്ടാകുന്ന വേദനയും അതുമൂലമുണ്ടാകുന്ന അസ്വസ്ഥതയൊക്കെ മറന്ന് അതിനപ്പുറമായ ദൈവിക സ്പർശനത്തിന്റെ സ്വാന്തനമാണ് ഈ ലോകത്തെക്കാൾ അപ്പുറം നന്മയെന്നുള്ള തിരിച്ചറിവോടുകൂടി ആ സ്പർശനത്തിന്റെ ആഴം കണ്ടെത്തുവാൻ തക്കവണ്ണം എന്റെ മക്കളെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ. യഹോവ എന്റെ എനിക്ക് സമീപത്തൻ, ഞാൻ ആരെ ഭയപ്പെടേണ്ട ആവശ്യമില്ലെന്നുള്ളത് ഹൃദയത്തിൽ അനുഭവത്തോടുകൂടി തിരിച്ചറിവാൻ തക്കവണ്ണം ഈ നിന്റെ മക്കളെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ. അവരിലേക്ക് ഉപയോഗിക്കുന്ന ഔഷധങ്ങളും അവരെ ശുശ്രൂഷിക്കുന്ന വൈദ്യന്മാരിൽ കൂടെയൊക്കെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവഹിച്ചുകൊണ്ട് പരിപൂർണ്ണ ആരോഗ്യമുള്ളവരായി ദൈവം തന്ന ആരോഗ്യത്തിലും സ്വസ്ഥതയിലും അങ്ങയുടെ ദേവാലയത്തിൽ വന്ന് സന്തോഷത്തോടുകൂടി അങ്ങ് ഏറ്റുപറയത്തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെയും അധരങ്ങളെയും ഉരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ ഏതെങ്കിലും പൈശാചിക പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അവയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തമ്പുരാൻ ഹൃദയത്തിൽ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുവാൻ തക്കവണ്ണം അങ്ങയിലുള്ള ബന്ധത്തിലേക്ക് ഞങ്ങളെയും ഇവരെയൊക്കെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടമേ അവിടുന്ന് വാഴ്ത്തണമേ. ഇത് സംബന്ധിക്കുന്നവരെ, നേതൃത്വം കൊടുക്കുന്നവരെ, സഹായിക്കുന്നവരെ ഒക്കെ നന്മകൊണ്ട് നടക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, യുവാക്കന്മാരെയും യുവതികളെയും ചെറുപ്പക്കാരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കൾ, വിവാഹപ്രായമെത്തിയിട്ടും പങ്കാളികളെ ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരെയും, അവരെ ഓർത്ത് പ്രയാസപ്പെടുന്ന മാതാപിതാക്കളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർക്കും. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും, ജോലി നഷ്ടപ്പെട്ടവരെയും, പട്ടിണിയും ദാരിദ്ര്യം മൂലം പ്രയാസപ്പെടുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സഭയെ ഓർക്കുന്നു. സഭ അവിടുന്ന് വാഴ്ച എനിക്കണമേ. പൈശാചിക ശക്തികൾ നാല് ദിശയിൽ നിന്നും ഈ സഭയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ തമ്പുരാനെ, അങ്ങയുടെ ബലമുള്ള പൂജ നീട്ടി ഈ സഭയ്ക്ക് അവിടുത്തെ കൊടുത്തിരിക്കുന്ന പരിപാകതയും കൊടുത്തിരിക്കുന്ന നന്മയും ആരാധനയുടെ വൈശിഷ്ട്യവും സൗന്ദര്യവും ആത്മീയ നിറവും ചൈതന്യവും ഒക്കെ വീണ്ടും കൂടുതൽ പ്രാപ്യമായി മുന്നോട്ട് വളരുവാൻ തക്കവണ്ണം, ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കൂടുതൽ നന്മയിലേക്ക് വളർന്ന ഒരു കുതിച്ചുചാട്ടമായി മുന്നോട്ട് പോകാൻ തക്കവണ്ണം അങ്ങയുടെ സ്പർശനവും അങ്ങയുടെ തലോടൽ ഈ സഭയോടും ഇതിനെ നയിക്കുന്ന പിതാക്കന്മാരോടും വൈദികരോടും ശുശ്രൂഷകരോടും ജനങ്ങളോടൊക്കെ ഉണ്ടാകുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ആത്മീയ സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രകൃതിക്ഷോഭം മൂലം കഷ്ടപ്പെടുന്നവർ, അതുപോലെ തന്നെ തീവ്രവാദം മൂലം പീഡിപ്പിക്കപ്പെടുന്നവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയൊക്കെ അവിടുന്ന് വീണ്ടും വാഴ്ച എനിക്ക് ജീവിക്കണമേ. ദൈവമേ, ഓരോ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഞങ്ങൾ പങ്കാളികളാകുമ്പോൾ രോഗസൗഖ്യം നേടുന്നതിനേക്കാളിലും അല്ലെങ്കിൽ മറ്റ് സുഖങ്ങൾ നേടുന്നതിനേക്കാളും ഒക്കെ അപ്പുറമായി ഓരോ കൂട്ടായ്മയും ഞങ്ങളുടെ ആത്മീയ വിശുദ്ധിയുള്ളവരായി, പരിപാകതയും നിർമ്മലയുള്ളവരായി, കറയോ ചെളിവോ ഒന്നും ഇല്ലാത്ത നല്ല തിളക്കമുള്ളവരായി രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം ഈ പ്രാർത്ഥനാ കൂട്ടായ്മയോടൊക്കെ ഞങ്ങളെ സാധ്യമാക്കി തീർക്കണമേ. അങ്ങയുടെ ശബ്ദം കേൾപ്പാനും അങ്ങേ ഒരുക്കുന്ന പാതയിൽ സന്തോഷത്തോടുകൂടി അതേത് പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിലും അങ്ങയുടെ കരം പിടിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ പ്രേരക ശക്തി ചാലകമായി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെ അവർക്ക് രൂപാന്തരപ്പെടുത്തുന്നതിന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൂരം ചാരിമാരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. അത് ഞങ്ങൾ നിന്നെ, നിന്റെ പിതാവിനെ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്ന് വന്നാലും കുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ.
സ്നേഹവും ഏകജാതനായ കൃപയും പരിശുദ്ധ സംബന്ധാവാസവും നാം എല്ലാവരോടെയും, പ്രത്യേകിച്ച് പ്രാർത്ഥനാ ഗ്രൂപ്പിനോട് കൂടിയും സംബന്ധിക്കുന്നതോട് അവരുടെ കുടുംബങ്ങളോട് കൂടിയും ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളോട് കൂടിയും ഇപ്പോഴും എപ്പോഴും എന്ന് തന്നെ ഉണ്ടായിരിക്കുമാറാകണമേ.
ഈ പ്രാർത്ഥന കൂട്ടത്തിൽ സംബന്ധിച്ച എല്ലാവരോടുള്ള സ്നേഹം, പ്രത്യേകമായിട്ട് നല്ല ഒരു ചിന്ത പറഞ്ഞു നമ്മൾ ധന്യമാക്കിയ പ്രിയ തോമസ് മാത്യു അച്ഛനെ, എന്റെ ചിന്തകളൊക്കെ അയ്യപ്പച്ചൻ പറഞ്ഞു വളരെ ആനുകാല പ്രസക്തിയുള്ള ചിന്തിക്കേണ്ട ഒരുപാട് ആശയങ്ങൾ അച്ഛനിൽ കൊടുക്കാൻ തുടർന്നും അച്ഛന്റെ സാന്നിധ്യവും നല്ല വാക്കുകളൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നിറച്ച ഒന്നേ വി സി വർഗീസ് അച്ഛൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ ഭാഗമാകുന്ന എല്ലാ ആരാധകരായ വൈദിക ശ്രേഷ്ഠമുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പങ്കാളികളാകുന്ന എല്ലാ ദൈവമക്കളെയും പ്രാർത്ഥനാപൂർവ്വം ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാവിധ ആശംസകളും സന്തോഷവും അറിയിക്കുന്നു. മനോജ്, അതുപോലെ തന്നെ ബൈബിൾ വായിച്ച ജൂലിയാറ്റ് എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ദീനബ്രാനേവരെ വാഴ്ത്തിരിക്കുന്നു.